കടന്നുവന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശു കർത്താവിന്റെ മധുരമുള്ള നാമത്തിൽ സ്നേഹവചനത്തെ അറിയിക്കുന്നു. ഇന്ന് രാത്രി വീണ്ടും ദൈവവചനവുമായി നിങ്ങളുടെ മധ്യത്തിലായിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് നൽകിയ സാവകാശത്തിനായി ഞാൻ ദൈവം സ്തുതിക്കുന്നു. എന്നാൽ ഈ രാത്രിയിലും ദൈവത്തിന് നമ്മോട് സംസാരിക്കുവാനുണ്ട്. അതിലുപരി ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഈ മെസ്സേജ് ഇന്ന് രാത്രി ഇവിടെ എത്തിയിട്ടില്ലാത്ത ചില ജീവിതങ്ങളുടെ ഉള്ളത്തിൽ പ്രവർത്തിക്കുവാൻ, ചില ജീവിതങ്ങൾ സ്ഥിതിയിലേക്ക് വരുവാൻ ഇത് മുഖാന്തരമായി തീരേണ്ടതിന് ഞാൻ പ്രാർത്ഥനയോടുകൂടെ ദൈവവചനത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെ തിരിക്കും. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം അധ്യായം ഒൻപതാം വാക്യം വായിക്കാം. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടോ? ഇല്ല, അതിന് ഞാൻ അശക്തനാണ്. കാരണം എന്റെ മുൻപിൽ ആകെ 1 മണിക്കൂർ 15 മിനിറ്റുകളാണ്. 1 മണിക്കൂർ 15 മിനിറ്റ് കൊണ്ട് ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് വർണ്ണിക്കുവാൻ ഞാൻ തുടങ്ങുന്നുവെങ്കിൽ എന്നെക്കാൾ പോഷനായ ഒരു മനുഷ്യൻ ഈ ഭൂമിയുടെ പരപ്പിൽ ജീവിച്ചിരുന്നിട്ടില്ല. കാരണം സംഗീതനക്കാരൻ പറയുന്നു, ദൈവമേ നിന്റെ വിശ്വസ്തത അത് സ്വർഗത്തെക്കാൾ ഉന്നതം. ഞാൻ തലമുറ തലമുറയായി നിന്റെ വിശ്വസ്തതയെ വർണ്ണിക്കും. ഒരു തലമുറ കൊണ്ട് വർണ്ണിച്ചു നിൽക്കുവാൻ കഴിയുന്ന ഒന്നല്ല ദൈവത്തിന്റെ വിശ്വസ്തത. Great is his faithfulness. Morning by morning, new mercies I see. നിന്റെ പാപത്തെ ക്ഷമിച്ചു തന്നതിൽ അവന്റെ വിശ്വസ്തത എത്ര വലുതായിരുന്നു. ശത്രുവിന്റെ കയ്യിൽ അകപ്പെടാതെ നിന്നെ കാത്തതിൽ അവന്റെ വിശ്വസ്തത എത്ര വലുതായിരുന്നു. ജീവനും ഭക്തിക്കും ആവശ്യമായ നന്മകൾ മുഴുവൻ തന്ന് നിന്നെ ഇതുവരെ കൊണ്ടുവന്നതിൽ അവന്റെ വിശ്വസ്തത എത്ര വലുതായിരുന്നു. വീഴാതവണ്ണം തന്റെ മഹിമാസന്നിധിയിൽ കളഞ്ഞുമറ്റവനായി നിന്നെ നിർത്തേണ്ടതിന് ഇതുവരെ നിന്നെ കാത്തതിൽ അവന്റെ വിശ്വസ്തത എത്ര വലുതായിരുന്നു. എന്തിന് നീ തട്ടിപ്പോകാതെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്? അവന്റെ വിശ്വസ്തതയാണ്. യാക്കോബിന്റെ പുത്രന്മാരെ, യാക്കോബിന്റെ പുത്രിമാരെ, നിങ്ങൾ മുടിഞ്ഞു പോകാഞ്ഞത് അവന്റെ വിശ്വസ്തത വലുതായിരുന്നത് കൊണ്ടാണ്. ഇന്ന് രാത്രി ദൈവത്തിന്റെ വിശ്വസ്തതയെ കുറിച്ച് വർണ്ണിക്കുവാൻ എന്റെ നാവുകൾ ബലഹീനമാണ്. എന്റെ നാവ് ബലഹീനമാണ്, ഞാനതിന് തുനിയുന്നില്ല. എന്നാൽ അവന്റെ വിശ്വസ്തത വലുതാണെന്ന് എനിക്ക് നന്നായി അറിയാം. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി ഞാൻ ദൈവത്തിന്റെ വിളിയെ കുറിച്ച് നിങ്ങളോട് പ്രസംഗിക്കുവാൻ തുടങ്ങുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം തിരുവഴുത്ത് പറയുന്നു, പ്രഭാതം മുതൽ പ്രദോഷം വരെ ദൈവം വിളിക്കുന്നു. യുഗയുഗങ്ങളായി ദൈവത്തിന്റെ വിളി തുടരുന്നു. പാപം ചെയ്ത പാവയൊളിപ്പിടങ്ങളിൽ മറഞ്ഞിരുന്ന ആദി മാതാപിതാക്കളെ തേടി ഏദൻ തോട്ടത്തിൽ ഇറങ്ങി വന്ന് ആദമേ നീ എവിടെ എന്ന് വിളിച്ച് ആ ദിനം മുതൽ ദൈവത്തിന്റെ വിളിയുടെ ശബ്ദം ജനകോടികളുടെ കർണകുടങ്ങളിൽ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. ജീവിതത്തിന്റെ വഴിത്തലയ്ക്കൽ ജീവിതത്തിന്റെ അർത്ഥം എന്തെന്നറിയാതെ
ജീവിതത്തിന്റെ ലക്ഷ്യം എന്തെന്നറിയാതെ പകച്ചു നിന്നപ്പോൾ മനസ്സാക്ഷിയുടെ ഭാരവും പേറി, ജീവിത ഭാരവും പേറി. ആശ്വാസം എന്തെന്നറിയാതെ, സമാധാനം എന്തെന്നറിയാതെ വഴിത്തലയ്ക്കൽ പകച്ചു നിന്നപ്പോൾ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങൾ എന്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നുള്ള അവന്റെ ദിവ്യമൊഴിയുടെ സ്വരം നമ്മുടെ കർണകുടങ്ങളിൽ ഒരിക്കൽ പതിച്ചതാ. ഈ വിളിയുടെ ശ്രദ്ധത നമുക്കറിയാം. ഇത് ഉന്നത വിളിയ, ഇത് പരമ വിളിയ, ഇത് വിശുദ്ധ വിളിയ, ഇത് രാത്രിയിലേക്കുള്ള വിളിയ, ഇത് നിത്യജീവൻ പ്രാപിക്കുവാനുള്ള വിളിയ, ഇത് സമാധാനം അനുഭവിക്കുവാനുള്ള വിളിയാണ്, ഇത് ആശ്വാസം കൈക്കൊള്ളുവാനുള്ള വിളിയാണ്, അവന്റെ പുത്രന്റെ കൂട്ടായ്മയിലേക്കുള്ള വിളിയാണ്, അവന്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാനുള്ള വിളിയാണ്. ഈ വിളിയുടെ ശ്രദ്ധത അറിയാം. ഈ വിളിക്ക് ഒരാശയുണ്ടെന്ന് നമുക്കറിയാം. സ്തോത്രം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള പിതാവായ ദൈവം തന്നെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ നമുക്ക് തന്ന് നമ്മുടെ ഹൃദയത്തിന്റെ തൃപ്തി പ്രകാശിപ്പിച്ചിട്ട് വിളിയാനുള്ള ആശ ഇന്നതെന്ന് ഗ്രഹിക്കുവാൻ അവൻ നമുക്ക് ഭാഗ്യം തന്നതാണ്. ഈ വിളിയെ കുറിച്ച് വർണ്ണിക്കുവാൻ ഇന്ന് രാത്രി ചുരുങ്ങിയ മിനിറ്റ് കൊണ്ട് എനിക്ക് കഴിയുകയില്ല. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ. ഇന്ന് രാത്രി ഞാൻ ആ ഒരു വാക്കിൽ അല്പസമയം നിൽക്കാം. അതാണ് എന്റെ പ്രസംഗ വിഷയം. പുതിയ നിയമം എഴുതിയത് ഗ്രീക്ക് ഭാഷയിലാണ്. പുരാതന കാലത്ത് സാഹിത്യ മണ്ഡലത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തിയ ഭാഷയാണ് യവനായ ഭാഷ. യവനായ തത്വചിന്തകന്മാരുടെ സാഹിത്യ ഭാഷയിലല്ല പുതിയ നിയമം എഴുതിയത്. യവനായ ലോകത്തിൽ സഹോദരിമാർ അടുക്കളയിലും സഹോദരന്മാർ ചന്തസ്ഥലത്തും ഒക്കെ ഉപയോഗിക്കുന്ന സാധാരണ യവനായ ഭാഷയിലാണ് പുതിയ നിയമം എഴുതിയത്. കൊയിനെ ഗ്രീക്ക്. കൊയിനെ ഗ്രീക്കിൽ യവനായ സാഹിത്യത്തിൽ വളരെ മധുരമുള്ള ഒരു പദമുണ്ട്. യവനായ സാഹിത്യ സഞ്ചയത്തിൽ അർത്ഥസംപുഷ്ടമായ ഒരു പദമുണ്ട്. യവനായ ഭാഷയിലെ ഏറ്റവും മനോഹരമായ ഒരു പദം കൊയിനോനിയ. കൊയിനെ ഗ്രീക്കിലെ ഉന്നതമായ പദം കൊയിനോനിയ. തന്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ കൊയിനോനിയയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. എന്താണ് കൊയിനോനിയ? ഇതൊരു കൊയിനോനിയ,
ഒരു കൂട്ടായ്മ. ഇഷ്ടമില്ലാത്തവരെല്ലാം പുറത്താ, ഇഷ്ടമുള്ളവരെല്ലാം കൂടെ അകത്ത് വന്നിരിക്കുക. സ്തോത്രം. ചൊറിച്ചിലുള്ളവർ ഒറ്റ ഒന്നും ഇതിനകത്തില്ല, എല്ലാം സന്തോഷമുണ്ടായിരുന്നു.
ഇതാ കൂട്ടായ്മ. സ്തോത്രം.
മുഖത്തോട് മുഖം നോക്കി സംസാരിക്കുന്നതാണ് കൂട്ടായ്മ.
ഒരുമിച്ച് ഇരിക്കുന്നതാണ് കൂട്ടായ്മ. ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷിക്കുന്നതാണ് കൂട്ടായ്മ. ഒരേ പാനപാത്രത്തിൽ നിന്ന് പാനം ചെയ്യുന്നതാണ് കൂട്ടായ്മ. ഒരുവനുള്ളത് മറ്റുള്ളവനും കൂടി അനുഭവിക്കുവാൻ കൊടുക്കുന്നതാണ് കൂട്ടായ്മ. തോളോട് തോളി ചേർന്ന് നടക്കുന്നതാണ് കൂട്ടായ്മ. സെക്കുലർ വേൾഡ് കൊയിനോനിയ എന്ന പദത്തിന്റെ അർത്ഥം പാർട്ണർഷിപ്പ് ഇൻ എ ബിസിനസ്. ഒരു ബിസിനസിൽ പങ്കാളിത്തം എന്നാണ് പദത്തിന്റെ അർത്ഥം. ബിസിനസിൽ പങ്കാളിത്തം എന്ന് പറഞ്ഞാൽ എന്താ? കൂട്ടു കച്ചവടം. ലാഭം വരുമ്പോൾ നമുക്ക് രണ്ടുകൂടെ പങ്കുവെക്കാം, നഷ്ടം വരുമ്പോൾ നഷ്ടം നിന്റെ മണ്ടയ്ക്ക് ഇരിക്കുമെന്ന് പറഞ്ഞാൽ പരിപാടി നടക്കൂല. സ്തോത്രം. ലാഭവും നഷ്ടവും ഒരുമിച്ച് പങ്കുവെക്കുവാൻ, എല്ലാം എല്ലാം ഒരുമിച്ച് പങ്കുവെക്കുവാൻ കഴിവുള്ളവന് മാത്രമേ കൂട്ടായ്മ നടക്കൂ. സ്തോത്രം. എന്നാൽ ഇന്ന് രാത്രി സന്തോഷത്തിന് വകയുണ്ട്. നഷ്ടക്കച്ചവടത്തിന് ഇറങ്ങിപ്പുറപ്പെട്ട ഒരുത്തന്റെ ബിസിനസിൽ കൂട്ടാളിയാകുവാനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. ദൈവം തന്റെ ഓമന പുത്രന്റെ ബിസിനസിൽ പങ്കാളിയാകുവാൻ നമ്മെ വിളിച്ചിരിക്കുന്ന ആ വിളി യു ഹാവ് എൻ ഹെവൻലി അസോസിയേഷൻ. യു ഹാവ് എ പാർട്ണർഷിപ്പ് വിത്ത് ക്രൈസ്റ്റ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവുമായി നമുക്കൊരു പങ്കാളിത്തമുണ്ട്. ആ പങ്കാളിത്തം ഏതെല്ലാം മണ്ഡലങ്ങളിൽ എന്ന് കമ്പിവാചകങ്ങളിൽ വിവരിച്ച് നിർത്തുവാനാണ് എന്റെ ആഗ്രഹം. ഏതെല്ലാം മണ്ഡലങ്ങളിലാണ് നമുക്ക് ദൈവപുത്രനോട് പങ്കാളിത്തമുള്ളത്? നമ്പർ വൺ, വി ആർ പാർട്ണേഴ്സ് വിത്ത് ക്രൈസ്റ്റ് ഇൻ ഹിസ് ലൈഫ്. ദൈവപുത്രന്റെ ജീവനിൽ നമുക്ക് പങ്കാളിത്തമുണ്ട്. ദൈവം നമ്മെ വിളിച്ചത് ദൈവപുത്രന്റെ ജീവൻ പങ്കുവെക്കുവാനാണ്. ആ നിത്യമായ ജീവൻ, ആ അനന്തമായ ജീവൻ, ആ പരിശുദ്ധമായ ജീവൻ, ആ സമൃദ്ധിയായ ജീവൻ, അത് പങ്കുവെക്കുവാൻ നമ്മെ വിളിച്ചത് യോ വിശ്വസ്തൻ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. നീ ഒരു ദൈവവൈനലാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനോട് ചേർന്ന് നിനക്ക് പറയുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവനായ ക്രിസ്തു, നമ്മുടെ ജീവനായ ക്രിസ്തു ഒരു ദൈവവൈനലിന്റെ ശിലാ ഞരമ്പുകളിൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുന്ന ജീവൻ, അത് ദൈവപുത്രന്റെ ജീവനാണ്, ദൈവപുത്രൻ തന്നെയാണ്. അതുകൊണ്ടാണ് പൗലോസ് ലീഗ പറഞ്ഞത് ടു മീ ടു ലീവ് ഇസ് ക്രൈസ്റ്റ് ആൻഡ് ടു ഡൈ ഇസ് ഗെയിൻ. എനിക്ക് മരിക്കുന്നത് ലാഭമാണ്, ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. ടു മീ ടു ലീവ് ഇസ് ക്രൈസ്റ്റ്. What he meant by that statement, that profound statement, it has a shade of meaning. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവെന്ന് പൗലോസ് പറഞ്ഞതിന്റെ അർത്ഥം എന്ത്? If you can listen the cries of this world, if you can listen the slogans of this world, what is that? And then man may say, to me to live is fame and pleasure. A student may say, to me to live is knowledge. A soldier may say, to me to live is victory. A businessman may say, to me to live is money, but the child of God will always say that to me to live is Christ and Christ the Lord.
Hallelujah. Praise the Lord. Hallelujah.
Thank you, Jesus. എന്താണ് തന്നെ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പല കാര്യങ്ങൾ തന്റെ മനസ്സിലുണ്ട്. നമ്പർ വൺ, ദിസ് ലൈഫ് which I am living now is given by my Lord.
Amen.
ഇതിന്റെ കർത്താവ് എനിക്ക് തന്ന ജീവനാണ്. ജീവനറ്റ പവിയായി അകൃത്യത്തിലും പാപത്തിലും മരിച്ച് ലോകമാം ശവപ്പറമ്പിൽ ജീവശവമായി ലോകത്തിന്റെ അടിയൊഴുക്കിൽപ്പെട്ട് ഒഴുകി നടക്കുമ്പോൾ അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ദുഷ്ടാത്മാവിന് അധീനപ്പെട്ട് ജീവശവമായി ലോകത്തിന്റെ അടിയൊഴുക്കിൽ ഞാൻ ഒഴുകി നടക്കുമ്പോൾ നാശത്തിന്റെ വഴിത്തലക്കല് കള്ളന്മാരാൽ മുറിവെച്ച് തേജസിന്റെ വസ്ത്രം നഷ്ടപ്പെട്ട് അകൃത്യത്തിന്റെ മുറിവെച്ച് ജീവരക്തം വന്നുപോയവനായി കുത്തുവീരായി ഞാൻ കിടക്കുമ്പോൾ
മഹാപുരോഹിതനും പുരോഹിതനും
ദേവ്യനും കണ്ണിച്ചോരയില്ലാതെ മാറിപ്പോയപ്പോഴും അച്ഛനും കണ്ടിട്ട് ഒന്നും ചെയ്യാൻ കഴിയില്ലാതെ മാറിപ്പോയപ്പോഴ്
എന്നോട് കരുണയുള്ളവൻ അടുത്തു വന്നു. Hallelujah. Hallelujah. അശ്രുപ്രാണനായി കിടന്ന എന്റെ അടുക്കൽ വന്നു. അവൻ വാഹന മൃഗത്തിൽ നിറങ്ങി അവൻ പൊതിയടിച്ചു എന്റെ മുറിവുകളെ കെട്ടി എന്റെ മുറിവുകളിൽ എണ്ണ പകർന്നു എനിക്ക് പുതുവീഞ്ഞ് തന്നു അവൻ എനിക്ക് ജീവൻ തന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദൈവപുത്രൻ എനിക്ക് തന്ന ജീവനാണിത്. ദൈവപുത്രൻ എനിക്ക് തന്ന ജീവനാണിത്. ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാൻ. അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ.
കള്ളൻ വരുന്നത് അറുക്കുവാനാ, ഞാൻ വന്നത് അറുക്കപ്പെടുവാനാ. കള്ളൻ വരുന്നത് മുടിക്കാനാണ്, ഞാൻ വന്നത് അനുഗ്രഹിക്കുവാനാണ്. കള്ളൻ വരുന്നത് കൊല്ലാനാണ്, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുക, അത് സമൃദ്ധിയായിട്ടുണ്ടാകുവാൻ. നല്ല ഇടയൻ ആളുകൾക്ക് വേണ്ടി തന്റെ ജീവനെ വെച്ചുകൊടുക്കുകയാണ്. ഞാനും നീയും അനുഭവിച്ചത് ജീവനേതാ? യേശു കാൽവറി വെച്ചു തന്ന ജീവനല്ലേ? അതല്ലേ? ഒരു പരിധി വരെ ആ ഉത്തരം ശരിയാണെങ്കിലും അല്ല. ഞാനും നീയും അനുഭവിക്കുന്ന ജീവൻ, ദൈവപുത്രൻ അവന്റെ പരിശുദ്ധ നിണം കാൽവറിയിൽ ഊറ്റി തന്നിട്ട് നമുക്ക് തന്ന ജീവൻ മാത്രമല്ല, മൂന്നാം ദിവസം പ്രഭാതത്തിൽ റോമൻ ഇംപീരിയൽ മുദ്രയെ പപ്പടം പൊടിക്കുന്ന പോലെ പൊടിച്ചു നരപ്പിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റു അവന്റെ ഉയർപ്പിജീവനാ, അവന്റെ ഉയർപ്പിജീവനാ. സമൃദ്ധിയായ ജീവങ്ങളൊക്കെ നമ്മെ നടത്തുകയായിരുന്നു. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ് എന്ന് പൗലോസ് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. ഈ ജീവൻ എന്റെ യേശു രൂപാന്തരപ്പെടുത്തിയ ജീവനാണ്, യേശു വ്യത്യാസപ്പെടുത്തിയ ജീവനാണ്. Hallelujah. It's a life that was transformed by the glorious power of Jesus Christ. ബെന്യാമിൻ കടിച്ചു കീറുന്ന ചെന്ന ബെന്യാമിൻ ഗോത്രക്കാരൻ ശൗൽ കൊല്ലും കൊലയും വിശ്വസിച്ച് ദൈവജനങ്ങളെ കൊന്നു പൊടിച്ച് ചെന്നായേക്കാൾ കഠമായ തരത്തിൽ മുന്നോട്ട് അലറിയോടുകയാണ്. ദൈവജനത്തെ കൊന്നു പൊടിക്കുവാൻ മഹാപുരോഹിതന്റെ പുരോഹിതന്മാരുടെ അധികാരം അത്രവും ഉണ്ട്.
ഇന്നും കുറെ പേരൊക്കെ അധികാരം കൊടുത്ത് വിട്ടേക്ക് തട്ട ഒക്കുവെങ്കിൽ തട്ടിയിട്ടാണ് സ്തോത്രം. അധികാരപത്രവുമായി മുന്നോട്ട് പോകുമ്പോൾ ദൈവപുത്രൻ അവനെ സന്തോഷിച്ചു.
ശൗലേ, ശൗലേ, നീ എന്നെ ഉപദ്രവിക്കുന്നത് എന്ത്?
ദൈവ വൈദലേ, നിന്നെ തൊടുന്നവൻ കർത്താവിന്റെ കൃഷ്ണമണിയെ തൊടുന്നു,
നിന്നെ തൊടുന്നവൻ സ്വർഗത്തിലെ കർത്താവിനെ തൊടുന്നു. എന്റെ അഭിഷിക്തന്റെ നേരേ വിരനോങ്ങരുത്,
ദൈവത്തോട് നീ മറുക്കരുത്,
ആത്മീയ മൂല്യങ്ങളോട് നീ എതിർക്കരുത്, സനാതന സത്യങ്ങളോട് നീ മറുതലിക്കരുത്, ദൈവജനത്തോട് കയറി നീ ഏക്കരുത്, ഏറ്റാ പോക്കാം. നീ എന്നെ ഉപദ്രവിക്കുന്നതെന്നോ? വാഹനമൃഗത്തിൽ നിന്ന് താഴെ വീണ ശൗല് നിലവിളിച്ചു, കർത്താവേ നീ ആരാകുന്നു? What must I do, O Lord? What must I do, O Lord? Do you know what is real repentance? Do you know what is real conversion? Real conversion is submitting yourself to the Lord to do what He wills.
Amen.
Hallelujah. ദൈവഗീതത്തിന് സമ്പൂർണമായി നിന്നെ താഴ്ത്തി കൊടുക്കുന്നതാണ് ശരിയായ മാനസാന്തരം. കൈവെക്കുന്നതല്ല മാനസാന്തരം, കാലപൂരിപ്പിക്കുന്നതല്ല മാനസാന്തരം, ദൈവപുത്രന്റെ യുദ്ധത്തിന് നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് മാനസാന്തരം.
ഹല്ലേലൂയ.
എന്തൊരു വലിയ വ്യത്യാസമാണ് തർസോസുകാരൻ ശൗലിന് വന്നതെന്നറിയാമോ? ഇപ്പോ നേർവീതിയില്ല, വാക്രതയുടെ വഴിയിൽ നിന്ന് ദൈവം തമ്പുരാൻ അവരെ പൊക്കിയെടുത്ത് നേർവീതിയിൽ കൊണ്ടുവന്നു. സ്തോത്രം.
കൊല്ലും കൊലയും വിശ്വസിക്കുന്നവരുടെ ഇടയിൽ പുരോഹിതന്മാരുടെയും മഹാപുരോഹിതന്മാരുടെയും കുപ്പായോ താങ്ങി നിന്ന ശൗല്
ഇപ്പോൾ സ്തുതിക്കുന്ന ദൈവജനത്തിന്റെ കൂടെയാണ്. വ്യത്യാസമാ, എന്തൊരു വലിയ വ്യത്യാസമാ നോക്കി.
കുപ്പായോ പിടിച്ച് കൂടെ നടന്ന അധികാരപത്രവും വാങ്ങിച്ച് കുപ്പായോ പിടിച്ച് കൂടെ നടന്ന
ഇപ്പൊ ദൈവത്തെ സ്തുതിക്കുന്ന യൂദായുടെ വീട്ടിലാണ് സ്തോത്രം.
വസ്ത്രതയുടെ വഴിയിൽ നേർവേദിയിൽ അവൻ എത്തിക്കഴിഞ്ഞു, അവിടെയാണ് മാനസാന്തരം. അതാണ് മാനസാന്തരം.
എന്തൊരു വലിയ വ്യത്യാസം. ഇന്നലെ കണ്ട ചൗരാണോ ഇത്?
ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോർൻ, ഗ്രേറ്റ് ചേഞ്ച് സിൻസ് ഐ വാസ് ബോർൻ. Lord, a radical change, a glorious change. What a great transformation has taken place. ശരിയായ
രൂപാന്തരം, ഇത് യേശു രൂപാന്തരപ്പെടുത്തി ജീവിതമാണ്. യേശു രൂപാന്തരപ്പെടുത്തി
ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി. കണ്ടാലും കണ്ടാലും കേൾക്കാൻ മാത്രം ഇങ്ങനെ മുഴങ്ങുന്നതല്ല ഈ മാനസാഗ്രഹം എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ കാണാനും കൂടെ ഉള്ളതാ. കാണൂ,
ഒന്ന് നോക്കി കാണൂ. സ്തോത്രം. ഈ തല്ലിപ്പൊളി എങ്ങനെയാ ദൈവവൈദ്യായത്, ഒന്ന് നോക്കി കാണൂ.
ഈ ചെന്നായ് എങ്ങനെയാണ് കുഞ്ഞാളായി മാറിയത്, ഒന്ന് നോക്കിക്കാണോ. ഇത് 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 കുഞ്ഞാടിന്റെ തോല് ധരിച്ചിരിക്കുന്ന ചെന്നായല്ല, ശരിക്കും ചെന്നായി കുഞ്ഞാളായി മാറിയിരിക്കുകയാണ്.
പുതുജനനത്താലാണ് ഈ പുതിയ അനുഭവത്തിലേക്ക് പ്രവേശിച്ചത്.
ന്യൂ മാൻ ഇസ് ക്യാരക്ടറിസ്റ്റിക്സ്,
പുതു മനുഷ്യൻ, അതാണ് അതിന്റെ പുതിയ സ്വഭാവം.
ന്യൂ ലൈഫ് ഇസ് മാനിഫെസ്റ്റേഷൻ, പുതു ജീവൻ, അതാണ് പ്രത്യക്ഷീകരണം. പ്രൈസ് ദി ലോർഡ്. ന്യൂ സോങ് ഇസ് മെലഡി, പുതിയ പാട്ട്, അതാണ് ഇതിന്റെ
രാഗസിംഹം.
ഹൈവേ,
ഒരു പുതിയ വഴിയും കിട്ടിക്കഴിഞ്ഞു. സ്തോത്രം.
ഹല്ലേലൂയ. And we know that new city will be its consummation. ഒരു പുതു പട്ടണമുണ്ട്, അവിടെ ഈ യാത്ര അവസാനിക്കുകയുള്ളൂ. പുതുജനനത്താൽ ദൈവരാജ്യത്തിൽ നീ കടന്നിട്ടുണ്ടെങ്കില് ഹല്ലേലൂയ, പുതു മനുഷ്യനായി നിന്റെ സ്വഭാവം മാറിയിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, പുതുജീവൻ അതിന്റെ പ്രത്യക്ഷീകരണമായിട്ടുണ്ടെങ്കിൽ, പുതു പാട്ട് നിന്റെ ഗാനശ്രുതിയായിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ, പുതു പാതയിലൂടെയാണ് നീ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ഈ യാത്ര പുതു പട്ടണത്തിൽ അവസാനിക്കുകയുള്ളൂ. ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ പട്ടണത്തിൽ ഇത് എത്തിച്ചേരാൻ പോവുകയാണ്.
യേശു രൂപാന്തരപ്പെടുത്തിയതാ. പണ്ടത്തെ വഴിയിൽ ഒന്നും ഇപ്പൊ പോകാനില്ല. പണ്ടത്തെ വഴി പോകുമ്പോ തന്നെ അമ്മയൊക്കെ നോക്കി ചിലപ്പോഴൊക്കെ തലവഴിയെ സ്തോത്രം തോർത്ത് വിട്ടുകൊണ്ടൊക്കെയാ പോകുന്നത്. പൂച്ച പാരി പിടിക്കുന്നത് ആരും കാണുന്നില്ല. പൂച്ചകളാണ് ഇതുപോലെ തോർത്ത് വിട്ടുകൊണ്ട് പോകുന്ന അച്ഛൻ്റെ ധാരണ ആരും കണ്ടില്ല. സ്തോത്രം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പുതിയ വഴി, പുതിയ പാട്ട്, പുതിയ അനുഭവം. പ്രൈസ് ദി ലോർഡ്. എന്തൊരു വലിയ വ്യത്യാസമാണ്, എന്തൊരു വലിയ വ്യത്യാസമാണ്. ഒരു ക്രിസ്തുവിലായ
എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പൗലോസ് പറയുമ്പോൾ അതിന് മറ്റൊരർത്ഥമുണ്ട്. എന്താണ് അർത്ഥം? അർത്ഥം ഇത്,
എന്റെ ക്രിസ്തു എന്നിൽ ജീവിക്കുന്ന ജീവിതമാണ്.
സ്തോത്രം. ഇറ്റ്സ് എ ലൈഫ് ദാറ്റ് ലിവ്സ് ബൈ ക്രൈസ്റ്റ്. ക്രൈസ്റ്റ്, ദി ഹോപ്പ് ഓഫ് ഗ്ലോറി, ലിവ്സ് ഇൻ മീ.
മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു എന്റെ ഉള്ളത്തിൽ ജീവിക്കുന്നു. അതാ ക്രിസ്ത്യാനിത്വം. നിന്റെ തന്റേണമല്ല ക്രിസ്ത്യാനിത്വം, നിന്റെ പരിശ്രമമല്ല ക്രിസ്ത്യാനിത്വം, യേശു നിന്റെ അകത്ത് ജീവിക്കുവാൻ അനുവദിച്ചു കൊടുക്കുന്നതാണ് ക്രിസ്ത്യാനിത്വം.
കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ വിക്ടോറിയസ് ക്രിസ്ത്യൻ ലൈഫ് എന്ന വിഷയത്തെ ആസ്പദമാക്കി പ്രസംഗിച്ചപ്പോൾ ആ ഭാഗം ഞാൻ നന്നായി വിവരിച്ചതായതുകൊണ്ട് വിശദീകരിക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിലും വീണ്ടും ഓർപ്പിക്കട്ടെ. എന്താണ് പുതുജീവിതം? എന്താണ് ക്രിസ്തീയ ജീവിതം? യേശു നിന്റെ ഉള്ളത്തിൽ ജീവിക്കുവാൻ അനുവദിച്ചു കൊടുക്കുന്നതാണ്.
നടക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യണം, നിന്റെ പഴയ മനുഷ്യൻ മരിക്കണം. The old man must die
so that the new man may come in. നിന്റെ പഴയ സ്വഭാവം മരിക്കണം, നിന്റെ പഴയ പ്രകൃതി മരിക്കണം.
ഹല്ലേലൂയാ. അതെങ്ങനെ? ക്രൂശിക്കപ്പെടണം.
എങ്ങനെ ക്രൂശിക്കപ്പെടും?
ക്രൂശിക്കലേക്ക് ചെല്ലണം. ഹല്ലേലൂയാ. ഹല്ലേലൂയാ. അവന്റെ മരണത്തോട് നീ അനുരൂപപ്പെടണം. യേശുവിനെ കാൽവറിയിലെ കാണണം, ക്രൂശിന്മേൽ ക്രൂശിന്മേൽ കാണുന്നത് ആരിതാ എന്ന് നീ ചോദിക്കണം. മറുപടി നീ പറയണം, പ്രാണനാഥൻ പ്രാണനാഥൻ എൻ പേർക്കായി ചാകുകയാണ്. ആത്മാവേ നിന്റെ പാപത്തിന്റെ ശിക്ഷ നീ കാണൂ, ദൈവത്തിന്റെ പുത്രൻ ശാപത്തിലായല്ലോ. എന്താണ് നീ ക്രൂശി കാണുന്നത്? എന്താണ് നീ ക്രൂശി കാണുന്നത്? Cross is the supreme manifestation of God's love towards you and me. The same time, cross is the supreme and awesome manifestation of God's condemnation and wrath over your sin. എന്റെ പാപത്തിന്റെ പേരിലുള്ള ദൈവത്തിന്റെ ഭയങ്കരമായ ന്യായവിധിയുടെ പ്രദർശനമാണ് കാൽവറി. ഹല്ലേലൂയ. ആ മരണം നിന്റെ മരണമായി വിശ്വാസത്താൽ നീ ട്രാൻസ്ഫർ ചെയ്തെടുക്കണം. യു ഹാവ് ടു കൺഫോം അൺടു ക്രൈസ്റ്റ് ഇൻ ഹിസ് ഡെത്ത്. ആമേൻ. ഹല്ലേലൂയ. മരണത്തോട് നിന്നെ പറ്റിട്ട് നമ്മൾ പുതിയ മനുഷ്യൻ ജനിക്കുമ്പോൾ ക്രിസ്തുവിന്റെ അകത്ത് ജീവിക്കാൻ തുടങ്ങും. മരണം ജീവിക്കുന്നതാ, യേശു ജീവിക്കുന്ന ജീവനാ. അത് മാത്രമല്ല, to me to live is Christ, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് പൗലോസ് പറയുമ്പോൾ അദ്യാർത്ഥം ഇത് യേശുവിന് വേണ്ടിയുള്ള ജീവിതമാണ്. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല, തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി തന്നെ ജീവിക്കണം. ഉയർത്തെഴുന്നേറ്റവന് വേണ്ടി തന്നെ ജീവിക്കണം. പ്രൈസ് ദ ലോർഡ്. നിനക്ക് പലതിനു വേണ്ടി ജീവിക്കാം, നിനക്ക് പണത്തിന് വേണ്ടി ജീവിക്കാം, നിനക്ക് പെരുമയ്ക്ക് വേണ്ടി ജീവിക്കാം, നിനക്ക് ഉല്ലാസത്തിന് വേണ്ടി ജീവിക്കാം. പക്ഷെ നിത്യമായ ഒന്നിനു വേണ്ടി ജീവിക്കുവാൻ നിനക്ക് ആഗ്രഹമുണ്ടോ? യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകൂ. യേശുവിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറാകൂ. എന്റെ യേശുവേ, നീ എനിക്ക് വേണ്ടി മരിച്ചെങ്കിൽ ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. സ്തോത്രം. ഇന്ന് മുതൽ ഞാൻ നിനക്കായി ജീവിക്കും. ഇന്ന് നീ എനിക്ക് വേണ്ടിയാണ് സഹിച്ചതെങ്കിൽ ഞാൻ നിനക്കായി ജീവിക്കും. ഹല്ലേലൂയ. എന്റെ ജീവിത ലക്ഷ്യം ക്രിസ്തു, അതാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം, ഐ ഹാവ് ഓൺലി വൺ മോട്ടോ ആൻഡ് ദാറ്റ്സ് ക്രൈസ്റ്റ്. ഐ ഹാവ് ഓൺലി വൺ എയിം ആൻഡ് ദാറ്റ് ടു വിൻ ക്രൈസ്റ്റ്. ദാറ്റ് ഈസ് ദ ഗ്ലോറിയസ് അംബിഷൻ, ദാറ്റ്സ് ദ ഗ്ലോറിയസ് ഡിസയർ ദാറ്റ് ഐ ഹാവ് സോ ദാറ്റ് ഐ മേ വിൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ ദൈവപുത്രന്റെ ജീവൻ പങ്കുവെക്കുവാൻ നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവപുത്രന്റെ അനന്തമായ ജീവൻ, ദൈവപുത്രന്റെ നിത്യമായ ജീവൻ, ദൈവപുത്രന്റെ പരിശുദ്ധമായ ജീവൻ, അത് പങ്കുവെക്കുവാൻ നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. പക്ഷെ ഒരു കാര്യം നീ മനസ്സിലാക്കണം. If you want to have a partnership with Christ in his life, there is a prerequisite. And what is that prerequisite? You have to be a partner with Christ in his death.
Amen.
അവന്റെ മരണത്തിൽ പങ്കാളിയാകുന്നവർ മാത്രമേ അവന്റെ ജീവനിൽ പങ്കാളിയാകുവാൻ കഴിയുക. ക്രിസ്ത്യാനിത്വം എപ്പോഴും മരണത്തിലാണ് തുടങ്ങുന്നത്. ക്രിസ്ത്യാനിത്വം എപ്പോഴും ക്രൂശിലെ ചോരയിലാണ് തുടങ്ങുന്നത്. യേശുവിന്റെ കാൽവറിയിൽ നിന്നൊഴുകുന്ന ചുടുനിണത്തിലല്ലാതെ ക്രിസ്ത്യാനിത്വം ഒരിക്കലും ഒരിടത്തും ആരംഭിക്കാറില്ല. ക്രിസ്ത്യാനിത്വം മരണത്തിൽ നിന്നുള്ള ഉയർത്തെഴുന്നേൽപ്പാണ്. ഹല്ലേലൂയ. ദൈവപുത്രന്റെ ജീവൻ പങ്കുവെക്കുവാൻ ഒറ്റ മാർഗമേ ഉള്ളൂ, അത് ദൈവപുത്രന്റെ മരണം പങ്കുവെക്കണം. സ്തോത്രം. എങ്ങനെയാണ് മരണം പങ്കുവെക്കുന്നത്? അതേ ഞാൻ അതാണ് നേരത്തെ പറഞ്ഞത്. കാൽവറിയിലേക്ക് കടന്നിയല്ലോ, കാൽവറിയിലേക്ക് കടന്നിയല്ലോ. ദൈവപുത്രനെ നിന്റെ വിശ്വാസത്തിന്റെ കണ്ണുയർത്തി നീ കാണൂ. ദൈവപുത്രനെ ത്യാഗത്തെ, ദൈവപുത്രനെ കഷ്ടപ്പാടിനെ, ദൈവപുത്രനെ ആ കഷ്ടതയെ നീ ധ്യാനിക്കൂ. കാൽവറിയുടെ ദർശനം നിന്റെ അകത്ത് പരിവർത്തനങ്ങൾ സൃഷ്ടിക്കട്ടെ. കാൽവറിയുടെ ദർശനം നിന്റെ അകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്. പ്രൈസ് ദ ലോർഡ്. സോക്രട്ടീസിന്റെ അടുക്കലേക്ക് എത്തിയ പ്ലേറ്റോ ഒരു തത്വചിന്തകനായി മാറി. എംഗൽസിന്റെ അടുക്കലെത്തിയ മാർക്സ് ഒരു വലിയ വിപ്ലവകാരിയായി മാറി. യേശുവിന്റെ കാൽവറിയിൽ എത്തുന്ന എല്ലാ ജീവിതങ്ങളും വലിയ രൂപാന്തരം പ്രാപിച്ച ദൈവസുതരായി മാറുന്നു, ദൈവമക്കളായി മാറുന്നു. യേശുവിന്റെ അടുക്കൽ വന്നിട്ടുള്ള എല്ലാവർക്കും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ട്. ക്രൂശിൽ വരും, ക്രൂശിങ്കിൽ വരും, അവന്റെ മരണത്തോട് നീ അനുരൂപപ്പെടും. പാപത്തെ സ്നേഹിപ്പാ, ഞാൻ ഇനി പോകയില്ല. പാപത്തെ സ്നേഹിപ്പാ, ഞാൻ ഇനി പോകയില്ല. ദൈവത്തിന്റെ പൈതലായി ഞാൻ ജീവിക്കും. അവിടെയാണ് ആരംഭിക്കുന്നത്. പക്ഷെ അത് അകത്ത് നടന്ന കാര്യമാണ്, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലത്. അകത്ത് നടന്ന കാര്യമാണ്, അത് ആത്മീയമാണ്. പക്ഷെ നീ ഇവിടെ ജീവിക്കുന്നത് ഞങ്ങളോട് അറിയണം, ഒരുത്തൻ ചത്ത നാട്ടുകാരോട് അറിയണം. അതിനായി മണിയടിക്കുന്നത് ഇണ്ടോ ഇണ്ടോ എന്ന് അടിക്കുന്നത്. ചത്താതെ ഞങ്ങളോട് അറിയണം. ആത്മീയമായി നിന്റെ അകത്ത് നിന്റെ പഴയ മനുഷ്യൻ മരിച്ചെങ്കില്, നിന്റെ പഴയ സ്വഭാവം ദൂഷിക്കപ്പെട്ടെങ്കില്, അത് അകത്ത് നടന്നെങ്കില്, അടുത്തിനി നടക്കാൻ ഒരു കാര്യമുണ്ട്. നാട്ടുകാർ മുഴുവൻ അറിയണം ഇന്നാരും മരിച്ചത്. എന്തിനാ അറിയുന്നത്? അടുത്ത കാര്യം ചെയ്യാം. എന്റെ വാഴത്തിൽ കത്ത് കഴിഞ്ഞ പിന്നെ അടുത്ത കാര്യം എന്തുവാ? കുഴിച്ചിടുക. സ്തോത്രം. നീ ആത്മീയമായി ദൈവപുത്രന്റെ മരണത്തോട് പങ്കാളിയായെന്ന് നാട്ടുകാരായ ഞങ്ങളെല്ലാം അറിയുന്നതിനുള്ള മാർഗമാണ് പൗലോസ്ലീഹ റോമാലേഖനം 6-ാം അധ്യായത്തിൽ വിവരിക്കുന്നത്. 1 മുതൽ 4 വാക്യങ്ങൾ വായിക്കാം.
എന്തു
പറയാനാണ്? നിന്റെ അകത്തങ്ങനെ ഒരു തോന്നലുണ്ടായതുകൊണ്ട് തന്നെ ദൈവം ക്ഷമിക്കട്ടെ. ഒരു നാള് മരുത്. പാപസംബന്ധമായി മരിച്ചവരായ ഇനി അത് ജീവിക്കുന്നത് എങ്ങനെ? ശ്രദ്ധിക്കണേ, അല്ല യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുളിച്ചിടപ്പെട്ടു.
സ്തോത്രം. ചാവാത്തവരെയൊക്കെ കുഴിച്ചിരുന്നതിലെ ഉപദേശമാരുണ്ട്. സ്വർഗത്തിലെ പോലീസ് അവന്റെ കൈക്ക് വലഞ്ഞു വെക്കാൻ റെഡിയായി നിൽക്കുക.
സ്തോത്രം.
സ്തോത്രം. ചെടിക്ക് ചാവാത്തവരെയൊക്കെ സഭയില് ആള് കൂട്ടാൻ പിടിച്ച് മുക്കുന്ന ഉപദേശമാർ ഓർക്കണം, നിന്നെ മുക്കിയേച്ച് അവൻ എവിടെങ്കിലും പൊങ്ങത്തുള്ളത്.
സ്തോത്രം. സ്തോത്രം. സ്നാനം കബറടക്കമാണ്. സ്നാനം ശവസംസ്കാരമാണ്. സ്നാനം യേശുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുകയാണ്. അതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത് തലിപ്പീര് മുഴുവൻ കളിപ്പീരാണ്. കുഴിച്ചിടുന്ന ഒരു കർമ്മമാണത്. സ്നാനം യേശു ക്രിസ്തുവിനോട് ചേരാനാണ്. കോശുവൈദ്യനോട് ചേരാനല്ല സ്നാനം. പെഞ്ചിക്കോസുകാരോട് ചേരാനല്ല സ്നാനം. യേശുവിനോട് ചേരാനാണ് സ്നാനം. യേശുവിനോട് ചേരാനാണ് സ്നാനം. ഹല്ലേലൂയ. നീ കാൽവരിയിലേക്ക് വന്ന് നിന്റെ പാപങ്ങളെ ഏറ്റുപറയുമ്പോൾ ദൈവപുത്രൻ നിന്റെ അകത്തേക്ക് വന്ന് നിന്നോട് ചേരും. എന്നാൽ ലോകത്തിന്റെ എല്ലാവിധ വള്ളികളെയും പൊട്ടിച്ചെറിഞ്ഞ നീ യേശുവിനോട് ചേർന്നെന്ന് ലോകം അറിയുന്നത് നീ സ്നാനജലത്തിലേക്ക് ഇറങ്ങി
വരുമ്പോഴാണ്. ചൊല്ലിയോയ്ക്കും, നിങ്ങൾ എപ്പ പ്രസംഗിച്ചാലും സ്നാനമാണല്ലോ പ്രസംഗിക്കുന്നത്, നിങ്ങൾ എന്താ സ്നേഹം പ്രസംഗിക്കാത്ത? സ്തോത്രം. അപ്പോഴ് ജനിച്ച ഉടനെ അങ്ങ് എണ്ണ പരട്ടി എണ്ണ പരട്ടി അങ്ങ് നിർത്തിയച്ചാൽ മതി. സോ പിന്നെ സെന്റ് ഒക്കെ അടിക്കാത്തണ്ടോ നിങ്ങൾ ചോദിക്കുന്നല്ലേ? കൊച്ചി ജനിച്ചതേ ഉള്ളൂ, ഒന്ന് കുളിപ്പിച്ചോട്ട് ഞങ്ങൾ. കൊച്ചി ജനിച്ചതേ ഉള്ളൂ, ഞങ്ങളൊന്ന് കുളിപ്പിക്കട്ടെ, പിന്നെ എല്ലാം അടിക്കാം. അതിനൊക്കെ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾ പറയുന്നതിന് പിന്നെ ഞങ്ങൾ എല്ലാം വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്.
സ്തോത്രം. 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 നല്ല ഉടുപ്പും എല്ലാം എല്ലാം ഞങ്ങൾ വാങ്ങിച്ച് കരുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കൊച്ചിനെ ആദ്യം ഞങ്ങളൊന്ന് കുളിപ്പിച്ചോട്ടെ. നീ 350 പ്രാവശ്യം കുളിപ്പിച്ചാലും കൊച്ചി ജനിക്കത്തില്ല. പക്ഷേ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് കുളിപ്പീര. സ്തോത്രം. പ്രസവാനന്തരമുള്ള ഒന്നാമത്തെ ക്രിയ അതാണ്, അതാണ് സ്നാനം. സ്തോത്രം. നീ പുതുജനനം പ്രാപിച്ചെങ്കിൽ ആദ്യം നടക്കട്ടെ സ്നാനം, പിന്നെ ബാക്കിയെല്ലാം ചെയ്യാം. ഞങ്ങൾ കൊച്ചിന് നല്ല ഉടുപ്പൊക്കെ ഉണ്ടാക്കി വെച്ചപ്പെട്ട് അത് ഞങ്ങൾ ഇടിക്കും. അങ്ങനെ കൊച്ചിന് കൊടുക്കാനല്ലേ ഇതെല്ലാം വാങ്ങിച്ചു വെച്ചിരുന്നല്ല, പിന്നെ വല്ലവർക്കും കൊടുക്കാനുള്ളൂ.
എന്നെ ഒന്ന് മാനസാന്തരപ്പെടുത്തി അകത്തു കൊണ്ടുവരട്ടെ. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ഉപദേശിക്കാൻ ഇങ്ങനെ ഇരിക്കുന്നത്. സ്തോത്രം, സകലതും ഞങ്ങൾ ഉപദേശിക്കും. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെ പഠിപ്പിച്ച് പിന്നെയും അവരെ ഉറപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാണ്. പക്ഷേ വിശ്വസിക്കുന്നതിനെ സ്നാനപ്പെടുത്തി അകത്ത് കൊണ്ടുവന്നേച്ച അടുത്ത പരിപാടി.
കൊച്ചു ഒന്നാം ക്ലാസ്സിൽ ഒന്ന് ജയിക്കട്ടെ, പിന്നെ ഞങ്ങൾ വിടും എം ഡി വരും.
സ്നാനം ഇത്രയും പ്രാധാന്യം അറിയിക്കുന്നതാണോ ഉപദേശി? അല്ലേ, യേശുവിനോട് ചേരുന്ന പ്രധാനമാണോ നിനക്ക്? അത് അതിനേക്കാൾ പ്രധാനമല്ലോ ഉണ്ടോ? ഉണ്ടേ എന്തോ അത് പറയും. ഇപ്പൊ ഞാൻ പ്രസംഗം നിർത്താം. നീ ഒരു ദൈവവൈദ്യൻ എന്ന നിലയിൽ യേശുവിനോട് ചേരുന്നതിനേക്കാൾ പ്രധാനപ്പെട്ട നിനക്ക് എന്തുവാ ഉള്ളത്?
വല്ലോ ഉണ്ടോ? ചേ ഉണ്ടേ നീ സൂക്ഷിച്ചു. സ്തോത്രം. യേശുവിനോട് ചേരുന്ന പ്രധാനം, യേശുവിനോട് ചേരുന്ന പ്രധാനം.
സ്തോത്രം. സ്നാനം പ്രധാനമാണോ എന്ന് നിങ്ങൾ പറയാം. വിശുദ്ധ തിരുവെഴുത്തിൽ പല ഉപദേശങ്ങളും രണ്ടോ മൂന്നോ വാക്യത്തിൽ അവസാനിപ്പിക്കുമ്പോൾ സ്നാനം എന്ന ഉപദേശം 114 വാക്യങ്ങളിൽ വിവരിക്കുന്ന ഉപദേശമാണ്. സ്തോത്രം. 114 പ്രാവശ്യം വേദ പുസ്തകത്തിൽ സ്നാനം എന്ന പദമുണ്ട്. ഒറ്റയിടത്തും തളിപ്പീരിന് പദമില്ല. 114 പ്രാവശ്യം നൂക്കാനാ പദം. സ്തോത്രം. സ്നാനം പ്രധാനമാണോ എന്ന് നമുക്ക് വേഗത്തിൽ നോക്കാം. ചിലര് വാക്യങ്ങൾ വായിച്ച് വേഗം എന്നെ സഹിക്കൂ. യോഹന്നാന്റെ സുവിശേഷം 1:33 ഒന്നാം വാക്യം വായിക്കാം. 33 വാക്യം വായിച്ചാട്ടെ.
ഞാനോ
അവനെ അറിഞ്ഞില്ല എങ്കിലും ശ്രദ്ധിക്കണേ, എങ്കിലും വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാ എന്നെ അയച്ചവൻ എന്നോട്. ആരാ ഇത് പറയുന്നത്? അതിന്റെ മുമ്പിലത്തെ വാക്യത്തിൽ വ്യക്തമാണ്. സ്നാപകയോഗ ഞാൻ പറയുകയാ. സ്നാപകയോഗനാനെ നമുക്കൊന്ന് വിളിച്ചു നിർത്താം. ഹലോ സ്നാപകയോഗനാനെ, ഒന്ന് നിൽക്കുമോ? നീ എവിടെ നിന്നാണ് വരുന്നത്? ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. ദൈവമയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു. അവന് യോഹന്നാൻ എന്ന് പേര്. യോഹന്നാനെ, ദൈവം നിന്നെ എന്തിനയച്ചു? 33 വാക്യത്തിൽ അവൻ സ്വയം പറയുന്നു, വെള്ളത്തിൽ സ്നാനം കഴിപ്പിപ്പാൻ എന്നെ അയച്ചവൻ. സ്നാനം കഴിപ്പിക്കാൻ ഫെബ്രുവരിയിൽ കുമ്പനാട്ടെന്ന് ഇങ്ങോട്ട് വിട്ടതല്ല. സ്നാനം കഴിപ്പിക്കാൻ മുളക്കുഴയത് വിട്ടതല്ല. സ്തോത്രം. 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 വിട്ടതല്ല, സ്വർഗത്തിൽ നിന്ന് ദൈവം വിട്ടതാ. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന് കോശുവൈദ്യൻ എന്ന് പേര്. എന്തിന്? സ്നാനപ്പെടാതെ ഒളിച്ചു കളിക്കുന്ന നിന്നെ സ്നാനത്തിലേക്ക് നയിക്കാൻ. സ്തോത്രം. സ്തോത്രം. ഇത് ദൈവസ്ഥാപിതമാണ്. Baptism is an institution instituted by Heavenly God. It's a glorious institution by God Himself. Hallelujah. ഈ ലൂക്കോസിന്റെ സുവിശേഷം 7:30 വാക്യം വായിക്കാം. വേഗം വേഗം വായിക്കണം. അടുത്ത മത്തായി 3:15 എടുത്തു വെച്ചു. ലൂക്കോസ് 7:30. ശ്രദ്ധിക്കണം. എങ്കിലും എങ്കിലും എന്ന് പറയുമ്പോ ഇംഗ്ലീഷിൽ അത് പട്ടെന്ന. ഞാൻ പണ്ടേ പറയാറുണ്ട്, ഈ ബി യു ടി ബട്ട് വരുന്നിടത്തല്ല എന്നെ അർത്ഥം. ഈ ബട്ട് എന്ന് പറയുമ്പോഴേ ഏതാണ്ട് അറിവ് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുറുകണമെങ്കിൽ അതിന് മുമ്പലത്തെ വാക്യം വായിക്കാം. വായിക്കാം അതിന്റെ മുമ്പലത്തെ വാക്യം. എന്നാ ജനമൊക്കെയും ചുങ്കക്കാരും കേട്ടിട്ട് യോഗനാഥ സ്നാനം വെച്ചത് ദൈവത്തെ നീതീകരിച്ചു. ഒരു കൂട്ടം ആളുകൾ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം പറഞ്ഞ് മഹത്വപ്പെടുത്തി നിൽക്കുക. സ്നാനപ്പെട്ടത് കൊണ്ടുള്ള സന്തോഷം ദൈവത്തെ മഹത്വപ്പെടുത്തുക. എങ്കിലും പരീശന്മാരും ശാസ്ത്രിമാരും യോഹന്നാനാൽ സ്നാനമേൽക്കാതെ ദൈവത്തിന്റെ ആലോചന തങ്ങൾക്ക് വൃതാവാക്കി കളഞ്ഞു. അതിന്റെ ശരിക്കും അർത്ഥം മനസ്സിലാക്കാൻ തമിഴിലത് വായിക്കണം. എങ്കിലും ന്യായശാസ്ത്രികളും പരീശയരും യോഹാനാൻ ജ്ഞാനസ്നാനം പറാമേ ദേവനുടെ ആലോചന തങ്ങൾക്ക് കേടുണ്ടാവനാകെ തള്ളിവിട്ടാറുകൾ.
നീ സ്നാനപ്പെട്ടില്ലേ പോശുവേദന എന്നാ കേട്? നാളെ കെല്ലസിക്ക് മടങ്ങി പോകാൻ ടിക്കറ്റ് ഓക്കെയാണ്. എനിക്കെന്നാ കേട്?
നീ സ്ഥാനപ്പെട്ടില്ലേ ഗോശുവേദന എന്നാ കേട്? എനിക്ക് എന്നും പബ്ലിഷ് ചെയ്യേണ്ട ആ നിന്നാളൊരു 50 പേരെ സ്ഥാനപ്പെടുത്തിയാ വന്നത്. നീ സ്ഥാനപ്പെട്ടില്ലേ എനിക്കൊരു കേടുമില്ല. പക്ഷേ വേദപുസ്തകം പറയുന്നു നീ നിനക്കു തന്നെ ദോഷം ചെയ്യരുത്, നീ നിനക്കു താൻ കേടുവരുത്തരുത്. ദൈവാലോചനയ്ക്ക് മറുതലിക്കുന്നവൻ തനിക്കു തന്നെ കേടുവരുത്തുകയാണ്. ദൈവാലോചനയോട് എതിർത്തു നിൽക്കുന്നവൻ തനിക്ക് തന്നെ ദോഷം വരുത്തുകയാണ്. എന്നാൽ ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുന്നവൻ പറയുന്ന ശ്രദ്ധിക്കൂ, അവന്റെ വലങ്കരത്താ അവൻ എന്നെ പിടിക്കും, അവന്റെ ആലോചനയാൽ അവൻ എന്നെ നടത്തും, പിന്നത്തേത് എന്നെ കൈക്കൊള്ളും. വലങ്കരത്തിന് പിടിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്, മകത്തെത്തി പോകാനും ഇഷ്ടമാണ്. പക്ഷെ ഒരു കാര്യം ഓർത്തു, സ്വർഗം തന്റെ വലങ്കരത്താൽ നിന്നെ പിടിച്ചാൽ മഹത്വത്തിലേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നതെങ്കിൽ യൂട്ടേൺ എടുത്ത് കൊണ്ടുപോകൂല, സ്ട്രെയിറ്റ് ആയിട്ട് അവന്റെ അനുസരണത്തിന്റെ പാതയിൽ മാത്രമേ കൊണ്ടുപോകൂ. ദൈവാലോചനയ്ക്ക് കീഴ്പ്പെടുന്നവന് മാത്രമേ പിന്നത്തേത് മഹത്വത്തിൽ പ്രവേശിക്കാമെന്നുള്ള
ആഗ്രഹമുണ്ട്.
യോഹന്നാനോ അവനെ വിലക്കി. യേശു വരുന്നത് കണ്ടിട്ട് എല്ലാവരെയും സ്ഥാനപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാവരെയും വിളിക്കുക, സർപ്പസന്തതികളെ.
യോശുവിന്റെ ഭാഷ ഇച്ചിരി കട്ടിയാണ്, എന്റെ കർത്താവിന്റെ ഭാഷ അതിനേക്കാൾ കട്ടിയാണ്. യോശുവിന് ഒരിക്കലും ആരെ തടഞ്ഞു വിടാറില്ല.
സ്തോത്രം, സ്തോത്രം, സ്തോത്രം.
കാരണം എന്നെ വിളിച്ചവൻ ആരാന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്.
സ്തോത്രം,
സ്തോത്രം. ഇവിടുത്തെ ഓരോ ഒറ്റ പെന്തക്കോസ്തിലാണ് എന്റെ പുറകെ നിന്നില്ലെങ്കിലും എനിക്ക് ദൈവം തന്ന മെസ്സേജ് പറഞ്ഞിട്ട് ഞാൻ പോകുന്നു.
അടുത്ത പുൽപ്പിച്ച് എനിക്ക് വരുത്തില്ലെങ്കിൽ ഇതിനൊക്കെ അപ്പുറത്ത് 10 പുൽപ്പിച്ച് കിടപ്പുണ്ട്. സ്തോത്രം, സ്തോത്രം. സർപ്പസന്തതികളെ വരുവാനുള്ള ദൈവലോകത്തിൽ നിന്ന് വിട്ടുപോരുവാൻ
നിങ്ങൾക്ക് ബുദ്ധി പറഞ്ഞു തന്നത് ആര്?
സ്നാനപ്പെടാൻ പറഞ്ഞെങ്കിൽ വചനൊക്കെ ബുദ്ധി പറഞ്ഞു തന്നേ പറ്റൂ. സ്തോത്രം. സർപ്പസന്തതികളെ ദൈവസന്തതികളാക്കുന്ന പരിപാടിയായി സ്നാനത്തിന്റെ പരിപാടി അതിച്ചിരി
കത്തിയോഗന്നാനോ
അവനെ വിലക്കി.
യോഗന്നാൻ എല്ലാവരെയും സ്നാനപ്പെടാൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളാ എന്ന ഒരാളെ വിലക്കി. കാരണം ഈ ലോകത്തിന്റെ പരപ്പിൽ ഈ മണ്ണിൽ ജീവിച്ചിരുന്നിട്ടുള്ള ആരെങ്കിലും
സ്നാനത്തിന് ആവശ്യമില്ലാത്തവനുണ്ടെങ്കിൽ ഇതാ അവൻ. അവനിൽ പാപമില്ല, അവൻ പരിശുദ്ധ ദൈവകുമാരനാണ്. പാപം എന്തെന്നവൻ അറിഞ്ഞിട്ടില്ല. അവൻ പരിശുദ്ധനാണ്, അവൻ അശുദ്ധിയില്ല, മരണയോഗ്യമായതൊന്നും അവനിലില്ല. ഊനമില്ലാത്ത ദൈവത്തിന്റെ കുഞ്ഞാടാണ് അവന്. സ്നാനമേൽക്കുവാൻ ആവശ്യമില്ലാത്ത ഒറ്റ ഒരുവനെ ഈ ഭൂമിയുടെ വരപ്പിൽ യോഗന്നാന്റെ കാലം ഉണ്ടായ ശേഷം ഉണ്ടായിട്ടുള്ളൂ. യോഗന്നാനവനെ വിലക്കി.
എന്നാൽ യേശു അവനോട് ഇപ്പോൾ സമ്മതിക്കാം. എന്റെ അച്ചായ ഇതുവരെ നീ സമ്മതിച്ചില്ല, ഇപ്പൊ സമ്മതിച്ചേ പോകാം. സ്തോത്രം. ഇപ്പൊ നിന്നെ സമ്മതിപ്പിക്കാൻ പോകാൻ. സ്തോത്രം, സ്തോത്രം.
സ്നാനപ്പെടാത്ത ഏത് ജീവിതത്തെയും സമ്മതിപ്പിക്കുവാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അല്പം കണ്ടായാലും അധികം കണ്ടായാലും അതെ, എന്റെ സകല കഷ്ടപ്പാടുകൾ ഒഴിച്ച് ബാക്കി എന്നത്തിൽ നിങ്ങൾ എന്നെ പോലെ ആകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ സമ്മതിക്കൂ. ഇങ്ങനെ ദൈവത്തിന്റെ സകല നീതിയും നിവർത്തിക്കപ്പെടുന്നത് ഉചിതമാണ്. നമുക്ക് നമുക്ക് ഉചിതമാണ്. ഉചിതമായി ഇത് ചെയ്യുവാൻ ഞാൻ നിന്നെ സമ്മതിപ്പിക്കുകയാണ്. ഉചിതമല്ലാത്തത് ചെയ്യുവാൻ അനേകരെ നിന്നെ നിർബന്ധിക്കാറുണ്ട്. ഉചിതമല്ലാത്തത് വേണ്ടി അനേകരെ നിന്നെ വിളിക്കാറുണ്ട്. എന്നാൽ ഉചിതമായി ഇത് ചെയ്യുവാൻ ഞാൻ നിന്നെ നിർബന്ധിക്കുകയാണ്. ദൈവത്തിന്റെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്.
ഒരുപക്ഷെ നിങ്ങൾക്ക് തോന്നുന്നത് എന്താണ് ആ നീതി എന്ന്? അപ്പോസ്തലനായ പൗലോസ്
രണ്ട് കൊരിന്ത്യർ 5:21 പറയുന്നുണ്ട്, പാപമറിയാത്തവരെ നാം അവനെ ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ
പാപമാക്കി. ദൈവപുത്രൻ, പാപമില്ലാത്ത ദൈവപുത്രൻ നമ്മോട് ഐഡന്റിഫൈ ചെയ്ത നിമിഷമാണ്, അതാണ് ദൈവനീതി.
ഇത് ദൈവത്തിന്റെ നീതിയാണ്, നീ നിവർത്തിക്കേണ്ട നീതി. വിവരിക്കുവാൻ സമയമില്ലല്ലോ, അടുത്ത് നോക്കാം. അടുത്ത വാക്യം മത്തായി 3:16, യേശുവിനെ സമ്മതിച്ചു. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ശ്രദ്ധിക്കണേ, സി എസ് ഐയിലെ സി എം തോമസ് അച്ഛൻ എഴുതിയ ശിശു സ്നാനം തിരുവചന വെളിച്ചത്തിൽ എന്ന പുസ്തകത്തിൽ തുടങ്ങുന്നത് തന്നെ ശിശു സ്നാനം തിരുവചനത്തിന് ആധാരമാണെന്ന് തെളിയിക്കാൻ വേദപുസ്തകത്തിൽ വാക്യങ്ങൾ ഒന്നുമില്ലെങ്കിലും അങ്ങനെ നടന്നിട്ടുണ്ടെന്ന് അനുമാനിക്കത്തക്ക ജനതൊക്കെ ഉണ്ടെന്ന് അങ്ങനെ തുടങ്ങുന്നത്. എന്തൊരു ഗതികേടാ നോക്കിയത്. എന്നിട്ട് അതിന്റെ 13-ാം പേജില് പിള്ളാരെ കളിപ്പിക്കാൻ ഒരു പടവുമുണ്ട്. എന്താ പടവെന്ന് അറിയാമോ? യോർദാൻ നദിയുടെ തീരത്ത് യേശു ഇങ്ങനെ കൈകുപ്പി നിൽക്കുകയാണ്. അപ്പോൾ യോഗന്നാൻ പിഴിഞ്ഞ് ഒരുകുമ്പിൾ വെള്ളം കയ്യിലെടുത്തേച്ച് യേശുവിന്റെ തലയിലോട്ടൊഴിക്കുന്നു. സ്തോത്രം, സ്തോത്രം. കുരുടന്മാരായ വഴികാട്ടികളെ രണ്ടുകൂടെ കുഴി വിടുക. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. കയറി എന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് ഇറങ്ങിയെന്ന് അർത്ഥമാകുന്നില്ലേ? സ്തോത്രം. ഇറങ്ങാതെ ഞാൻ കേറുന്നത്, അവൻ വെള്ളത്തിൽ ഇറങ്ങി. സ്തോത്രം, സ്തോത്രം. ദേവലക്ഷണ വൈദ്യ കുടുംബത്തിൽ ജനിച്ച 40-ാമത്തെ ദിവസം ഹൈത്തും പഴിച്ച വെള്ളത്തിൽ മാമോദിസാമുണ്യ കോശുവൈദ്യൻ നാടമ്പടമാക്കി സാറിന്റെ കൈ കീഴിൽ 15-ാമത്തെ വയസ്സിൽ പിന്നെ എന്തിനാണ് ഈ കലക്ക വെള്ളത്തിൽ മലത് മുങ്ങിയെന്ന് വല്ലവരും ചോദിച്ചാൽ വേദശാസ്ത്രപരമായി മണിക്കൂറുകളിൽ നിന്ന് വാദിച്ചു തെളിയിക്കുവാൻ ദൈവകൃപയാൽ കോശുവൈദ്യന് കഴിയുമെങ്കിലും ഒറ്റ വാചകത്തിൽ മറുപടി പറയും. 30-ാമത്തെ തിരുവയസ്സിൽ യോർദാനിലെ കലക്ക വെള്ളത്തിൽ യോർദാനിലെ കൈ കീഴിൽ സ്നാനം വെച്ച് മാതൃക കാണിച്ചു വന്ന ദൈവപുത്രന്റെ കച്ചുപടികളെ പിൻപറ്റുവാൻ. അവനെനിക്ക് കാണിച്ച മാതൃകയാണിത്. ചെല്ല് പറയും, ഞങ്ങളുടെ ബിഷപ്പന്മാരാരും സ്നാനപ്പെട്ടില്ലല്ലോ, നിങ്ങളുടെ ബിഷപ്പന്മാരാരും സ്നാനപ്പെട്ട് കാണത്തില്ല. എന്നാൽ ഞങ്ങളുടെ വലിയ തിരുമേനി സ്നാനപ്പെട്ട തിരുമേനിയാണ്. ഞങ്ങളുടെ വലിയ തിരുമേനി സ്നാനപ്പെട്ട തിരുമേനിയാണ്. ദൈവസഭയ്ക്ക് ഒറ്റ തിരുമേനിയെ ഉള്ളൂ. 30-ാമത്തെ തിരുവയസ്സിൽ തിരുമേനി കീറിയ തിരുമേനിയാണ് ഞങ്ങളുടെ തിരുമേനി. നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കൂ. ഇങ്ങനെയുള്ള മഹാപുരോഹിതനെ അല്ലയോ നമുക്ക് വേണ്ടത്? പാപികളോട് വേർപെട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതൻ, ദുർബലൻ, നിർദോഷൻ. ഞങ്ങളുടെ വിശ്വസ്തന്മാരും സ്ഥാനപ്പെട്ട് കാണത്തില്ല. എന്നാൽ ഞങ്ങളുടെ വലിയ തിരുമേനി സ്ഥാനപ്പെട്ട തിരുമേനിയാണ്. അത് മാത്രമല്ല, മത്തായി സുവിശേഷം 28-ാം അധ്യായം 18-ാം വാക്യം,
യേശു
അടുത്തിയെന്നു ഇവിടുത്തെ തിരുവേനിമാർക്ക് എവിടെയൊക്കെയാണ് അധികാര സീമയുള്ളത് ശ്രദ്ധിക്കോ. ചിലർക്ക് തിരുവല്ലായി മാത്രമേ ഉള്ളൂ അധികാരം, ചിലർക്ക് മരണം ഭദ്രാസനത്തിന്റേതാ, ചിലർക്കങ്ങ് അന്ത്യോക്യം മുഴുവൻ വ്യാപിച്ചു കിടക്കുന്നതാ, ചിലർക്കങ്ങ് റോമിൽ തുടങ്ങി വ്യാപിക്കുന്നതാ. സ്തോത്രം. എന്നാൽ ഇവരുടെ എല്ലാം വ്യാപാര ശക്തിക്ക് ഒരു പരിധിയുണ്ട്. എന്നാൽ എന്റെ തിരുമേനിയുടെ അധികാര സീമ കേൾക്കണമോ? സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും പ്രാപിച്ച തിരുമേനി. ഞങ്ങളുടെ തിരുമേനി പറഞ്ഞു സ്നാനപ്പെടണ്ടാന്ന്. എന്നാൽ ഇവിടെ ശ്രദ്ധിക്കൂ, സ്വർഗത്തിലെ തിരുമേനിയുടെ കൽപ്പനയാണ് സ്നാനം. സ്വർഗത്തിലെ തിരുമേനിയുടെ കൽപ്പനയാണ് സ്നാനം. വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തു, അത് യേശുവിന്റെ കൽപ്പനയാണ്.
എന്റെ യേശു ഒരിക്കൽ പറഞ്ഞു, എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും എന്റെ കൽപ്പന പ്രമാണിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ. അത് കോശുവൈദ്യം പറഞ്ഞ കൂടി പോകും, പക്ഷെ കർത്താവ് പറയുന്ന കേൾക്കും, കള്ളൻ.
എന്നെ സ്നേഹിക്കുന്നെന്ന് പറയുകയും എന്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്തവൾ കള്ളി. ഓരോത്തർ കള്ളിയും ദൈവരാജ്യം അവകാശമാക്കൂല. ഓരോത്തർ കള്ളനും ദൈവരാജ്യം അവകാശമാക്കുകയില്ല. അത് പൗലോസ് പണ്ട് പറഞ്ഞു, ഇനി തറപ്പിച്ചു ഉറപ്പിച്ചും പറയുന്നു, ഒരു കള്ളനും ദൈവരാജ്യം അവകാശമാക്കൂല.
കുരിശിലെ കള്ളനോ? അത് കൊള്ളാം. നല്ല ചോദ്യം.
കുരിശിലെ കള്ളനല്ലേ? അവൻ നാടകത്തിന്റെ ആടി കടന്ന് പിടയ്ക്കും.
അയ്യോ, കോശ്മിന്റെ ഏതാണ്ട് കഴിച്ചിരി വേദോസം അറിയാവുന്ന ഞങ്ങൾ കാണിച്ചത്. ഇപ്പോ എല്ലാം പൊട്ടിച്ചു. എന്താ പൊട്ടിച്ചേ? കർത്താവല്ലേ പറഞ്ഞത് നീ ഇന്നോടുകൂടെ പറഞ്ഞിരിക്കുമെന്ന്? ക്ഷമിക്കണേ, ഒന്നുകൂടെ നോക്കി വായിക്കും. ദൈവവചനം പറയുന്ന എല്ലാം തിരിച്ചറിയാത്ത മന്ദ ബുദ്ധികളെ
ഒന്നുകൂടെ നോക്കവിടെ. ഇടത്തും വലത്തും രണ്ട് കള്ളന്മാരുണ്ടായിരുന്നു.
അതിലൊരുത്തൻ മാനസാന്തരപ്പെട്ടു. അവനോടാ പറഞ്ഞത് നീ എന്നോടുകൂടെ പറഞ്ഞിരിക്കുന്നു.
കള്ളൻ നരകത്തിലേ പോകൂ, മാനസാന്തരപ്പെട്ടവൻ പറഞ്ഞിരിക്കുന്നു. മാനസാന്തരപ്പെട്ടാലും ചിലരെയൊക്കെ പണ്ടത്തെ പേരിലെ നാട്ടുകാരോത്രം പള്ളം പോയെന്ന് പറയുന്ന പണ്ടത്തെ പേരിലെ പറയുന്നത്, പക്ഷെ മാനസാന്തരപ്പെട്ടവനാ പോയത്. പിന്നൊരു ചോദ്യം, മാനസാന്തരപ്പെട്ട കള്ളൻ സ്ഥാനപ്പെട്ടോ? ഇല്ല. അവൻ പോയില്ലേ? പോയി. അങ്ങനാണേ ഞാനും പോകത്തില്ലേ? ഇല്ല. അതെന്താ
പോകൂല? സ്തോത്രം.
സ്നാനപ്പെടാതെ പറദീസായി പോകാൻ ഒരു മാർഗം ഞാൻ പറഞ്ഞുതരാം. എന്തുവാന്നറിയോ? പറയാം. ഇപ്പൊ നീ മാനസാന്തരപ്പെടണം.
മാനസാന്തരപ്പെട്ട ആമയും പറയുന്നുള്ള ചാവിയെ കുടിക്കണം.
നാളെ രാവിലെ നിന്നെ ഞാൻ കുടിച്ചിടാം.
സ്തോത്രം. നീ പറദീസായി പോകും.
ഒന്നീ നിന്നെ ഞാൻ വണ്ടി കുടിച്ചിടാം. ഇന്ന് മാനസാന്തരപ്പെട്ടേക്ക്. അല്ലേ, ഇന്ന് മാനസാന്തരപ്പെട്ടേക്ക്. സ്നാനപ്പെടാതെ ഒരാഴ്ച കറങ്ങി നടന്നാൽ നീ പോകേലെന്നുള്ളത് ഉറപ്പാ. ക്രൂശിലെ കള്ളൻ മാനസാന്തരപ്പെട്ടപ്പോഴേ അന്ധശ്വാസം വലിച്ചു. അതുകൊണ്ടാ പോയെ? അതുമല്ല, അവൻ അന്ധശ്വാസം വലിച്ച് എത്ര ദിവസം കഴിഞ്ഞാ സ്നാനപ്പെടണമെന്നുള്ള
കൽപ്പന വന്നത്. കൽപ്പന ഇല്ലാത്തടത്ത് ലംഘനം ഉണ്ടോ വെച്ചറിയാ?
അവൻ സ്നാനപ്പെടാന്ന് മരിക്കപ്പെടാതെ മരിക്കുന്നതിന് മരിച്ച് പിന്നെ ഒത്തിരി നാള് കഴിഞ്ഞ സ്നാനപ്പെടാനുള്ള കൽപ്പന വന്നേ. അതുമല്ല, സ്നാനത്തിന്റെ അർത്ഥം എന്താ? ശരിയായ നിലയിൽ ക്രിസ്തീയ സ്നാനം ഇനാപുരേക്ഷ ചെയ്യുന്നത് കാൽവരിയിൽ യേശുവിന്റെ ക്രൂശിന്റെ വശത്ത് കിടന്ന ആ ക്രൂശിലെ മാനസാന്തരപ്പെട്ട കള്ളനിലാണെന്ന് ഞാൻ തെളിയിക്കാം. എന്താണ് സ്നാനം? യേശുവിനോടുകൂടെ മരിക്കണം. എന്താണ് സ്നാനം? യേശുവിനോടുകൂടെ അടക്കപ്പെടണം. എന്താണ് സ്നാനം? ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് യേശുവിനോടുകൂടെ പുനരുദ്ധാരണം ചെയ്യണം. യേശു ഒരിക്കലായി മരിച്ചത് കൊണ്ട് ഇന്ന് നമുക്ക് അവനോടുകൂടെ മരിക്കുവാൻ കഴിയില്ല. ഒരു മാർഗമേ ഉള്ളൂ, വിശ്വാസത്താൽ കാൽവരിയിൽ ചെന്ന് പാപങ്ങളെ ഏറ്റു പറഞ്ഞ് യേശുവിന്റെ മരണം അനുഭവമാക്കിയ ശേഷം വെള്ളത്തിന്റെ കല്ലറയിൽ അടക്കപ്പെടുന്നു. യേശുവിനോടുകൂടെ ഉയർത്തൽ നിൽക്കുവാൻ നമുക്ക് കഴിയില്ല. അവൻ പണ്ട് ഉയർത്തൽ കഴിഞ്ഞു. എന്ന് വിശ്വാസത്താൽ വെള്ളത്തിന്റെ കല്ലറയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ എന്റെ പഴയ മനുഷ്യൻ ഞാൻ കുടിച്ചിട്ടു, ജീവന്റെ പുതുക്കത്തിൽ നടക്കുക, പുതിയ സിദ്ധിയായി ഞാൻ ഇതാ എഴുന്നേൽക്കുന്നു എന്ന് നീ ലോകത്തോട് പ്രഖ്യാപിക്കുന്നു. എന്നാൽ കുരിശിലെ മാനസാന്തരപ്പെട്ട കള്ളൻ അക്ഷരീയമായി യേശുവിനോടുകൂടെ മരിച്ചു. അവൻ അക്ഷരീയമായി യേശുവിനോടുകൂടെ അടുക്കപ്പെട്ടു. അവൻ അക്ഷരീയമായി യേശുവിനോടുകൂടെ പറദീസയ്ക്ക് പോയി. ക്രിസ്തീയ സ്നാനം ഇലാവുകയും ചെയ്തു. സ്നാനം കർത്താവിന്റെ കൽപ്പനയാണ്, വലിയ തിരുമേനിയുടെ കൽപ്പനയാണ്. ഇനി ആരെല്ലാം സ്നാനപ്പെടണ്ട എന്ന് പറഞ്ഞ് സർക്കുലർ അയച്ചാലും നമ്മുടെ വലിയ തിരുമേനിയുടെ കൽപ്പന എല്ലാ സഭകളിലും വായിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. വിശ്വസിക്കണം, സ്നാനപ്പെടണം. സ്നാനമെന്ത്?
എന്തൊക്കെ? അപ്പോസ്തലനായ പത്രോസിന്റെ ഇല്ലാത്ത സിംഹാസനത്തിന് വേണ്ടി കിടന്ന് കടിപിടി കൂടുക. പത്രോസിന് സിംഹാസനം ഉണ്ടായിരുന്നു, കൊരന്തി പോലും ഉണ്ടായിരുന്നു അറിയത്തില്ല.
കൊരണ്ടി പോലും ഇല്ലാതിന്റെ പത്രോസിന് സിംഹാസനം ഉണ്ടായിരുന്നത്. ഇല്ലാത്ത സിംഹാസനത്തിന് കിടന്ന് നായ്ക്കൾ കടിപിടി വിടുന്നുകൊണ്ടാ കൂടുതൽ. സ്തോത്രം. എവിടായിരുന്നു പത്രോസിന് സിംഹാസനം? വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കൊന്നുണ്ട്, യേശുവിന്റെ അധികാരമുള്ള നാമം. യേശുവിന്റെ നാമം, യേശുവിന്റെ നാമത്തിൽ ഭാവമോചനമുണ്ടത്. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധീകരണമുണ്ടത്. യേശുവിന്റെ നാമത്തിൽ രോഗശാന്തിയുള്ളത്. അധികാരത്തോടെ പ്രസംഗിക്കുക. യേശുവിന്റെ നാമം അവനുണ്ടായിരുന്നു, ഒരു സിംഹാസനം അവനിലായിരുന്നു.
പത്രോസിന്റെ സിംഹാസനത്തിന് വേണ്ടി കരിവിണി കൂടുന്ന ജനം പത്രോസിന്റെ വാക്കുകൾക്ക് ചെവി കൊടുക്കും.
അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 2:37 വാക്യം ഇത് കേട്ടിട്ട് ചായ കുത്തുകൊള്ളുന്നുണ്ടോ? സ്തോത്രം. കഴിഞ്ഞ രാത്രി ഞാൻ പറഞ്ഞ പോലെ കുത്തുകൊള്ളാനാ പ്രസംഗിക്കുന്നേ. ഇത് കേട്ടിട്ട് ഹൃദയത്തിൽ കുത്തുകൊള്ളു. ചിലർക്ക് എത്ര കേട്ടാലും കുത്തുകൊള്ളൂല. കാരണം മനസ്സാക്കി എന്ന് പറയുന്ന ഒരു സാധനം പണ്ടേ പോയതാ. കേട്ട് കേട്ട് തലമ്പിച്ചു.
എന്താ ചെറുപ്പക്കാരാ നീ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത്? പണ്ട് ഒരാൾ ചോദിച്ചതാ,
രാജകൊട്ടാരത്തിൽ ചെന്ന് അതോ നീ അമ്മവനോട് ചോദിക്കണം, എടാ രാജകുമാര നീ എന്താ ഇങ്ങനെ ക്ഷീണിച്ച് വരുന്നത്? നീ പത്രിമാവൊന്നുമല്ല, രാജാവിന്റെ മേശയില് രാജകുമാരന് വേണ്ടി എത്ര മിഷ്ടാന്റെ ഭോജനമാ ഒരുക്കി വെച്ചേക്കുന്നത്. പക്ഷേ ആള് കൈയും കാലും തേമ്പി തേമ്പിയാ വരുന്നത്. എന്താ ഇത്?
ഇദ്ദേഹത്തിന് രോഗം പിടിച്ചു, അനറക്സ.
ഇതൊക്കെ ഇരിപ്പുണ്ടെങ്കിലും അങ്ങോട്ട് തിന്നാൻ പറ്റുന്നില്ല. ഒരു ഭക്ഷണത്തോടൊരു വെറുപ്പ്, കാരണം വേറെ ഒന്നിനോടൊരു പ്രേമം തുടങ്ങി കഴിഞ്ഞു. സ്വന്തം സഹോദരിയിൽ ഒരു പ്രത്യേക ആഗ്രഹം, അതോടുകൂടി അനറക്സ എന്ന രോഗവും ആരംഭിച്ചു. ചിലർക്ക് ബുളൂമിയാന്ന് പറഞ്ഞ് വേറെ രോഗമുണ്ട്. അവനങ്ങ് ആവശ്യം പോലെ വലിച്ചു വാങ്ങി തിന്നു. എത്ര നിന്നാലും കുഴുക്കുലോ വേട്ടോ അങ്ങ് ചിന്തോണ്ടിരിക്കും. എല്ലാരും കുഴിച്ചെടുമ്പോണ്ടല്ലോ, പോയി ചെന്ന് കിടക്കും. ഇത്രയും വലിച്ചു വാരി തിന്നു ചെന്ന് കിടന്നാല് അങ്ങോട്ട് കിടക്കുക, ശരീരമൊക്കെ ഒരു വല്ലാത്ത ഇതുപോലെ വരും. പിന്നെ അങ്ങോട്ട് കിടക്കാൻ വയ്യ, പിന്നെ പോയി ആരും കാണാൻ ഇതൊക്കെ ബാത്റൂമിനകത്ത് കയറിക്കാറുണ്ട്. ചിലർക്ക് ഭക്ഷിക്കാൻ ഇല്ലാത്തതാ കുഴപ്പം. ഇത് കേട്ട് 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 തഴപ്പിച്ചതാ, അതാണ് എനിക്ക് കുത്തുകൊള്ളാത്തത്. കേട്ട് തഴപ്പിച്ചാ പോരാ, കേട്ടാൽ കുത്തുകൊള്ളണം. ഇത് കേട്ടിട്ട് അവർ ഹൃദയത്തിൽ കുത്തുകൊള്ളു. എന്നിട്ട് പത്രോസിനോടും ശേഷം അപ്പോസ്തോലന്മാരോടും സഹോദരന്മാരായ പുരുഷന്മാരെ ഞങ്ങൾ എന്ത് ചെയ്യേണ്ടു, എന്തോ ചെയ്യണോന്ന് കേട്ടോ. അടുത്തത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ ഭാവങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ ശ്രദ്ധിക്കണേ, ഓരോരുത്തൻ, ഒരുത്തന് വേണ്ടി ഒരുത്തനല്ല, ഒരുത്തിക്ക് വേണ്ടി വേറെ ഒരുത്തി അല്ല, ഓരോരുത്തൻ മാനസാന്തരപ്പെടണം. സ്തോത്രം. മത്തായിച്ചാൻ ചാക്കോക്കുഞ്ഞിനെ കയ്യിലെടുത്ത് വെച്ചോണ്ട് പറയുക, ചാക്കോച്ചനാകുന്ന ഞാൻ. എന്തുവാണ് അതിന്റെ പേര്? ചാക്കോച്ചൻ. എടാ നിന്റെ പേര് എന്തുവാണ്? ഇതിന്റെ ശബ്ദം കേട്ടിട്ട് മത്തായിയുടെ കണക്കിരിക്കുന്നല്ലോ. അത് അപ്പച്ചനെ കാഴ്ചയ്ക്ക് മാത്രമല്ല കുഴപ്പം, ചെടിക്കും കുഴപ്പമുണ്ട്.
ഉൻ തൗപ്പനെ ഏമാത്ത മുടിയും കടവുള ഏമാത്ത മുടിയുമാ
മത്തായിച്ചനാ. നോക്കി പറയുന്ന വേറെ ആളാ, കയ്യിലിരിക്കുന്ന വേറെ ആളാ. എന്നിട്ട് പറയാ, ഈ കയ്യിരിക്കുന്ന ആളിനു വേണ്ടി പറയാ, മത്തായിച്ചനാകുന്ന ഞാൻ, മത്തായിച്ചനാകുന്ന ഞാൻ. എടാ നീ കണക്കോയില്ലയോ? എടാ നീ ആരാ? മത്തായിയാണോ? അന്നമ്മയാകുന്ന ഞാൻ. എടാ നീ സാറാമേനിയോ? അന്നമ്മയാണോ?
അച്ഛൻ പറയും, ഇത് നീ എന്നെ കളിപ്പിക്ക, നീ എന്നെ കളിപ്പിക്ക, നിന്നെ ഞാൻ കളിപ്പിക്കും. അടുത്തും കൂടെ കേക്ക്, ഞാൻ സാത്താനെ ഉപേക്ഷിച്ചു, മച്ചികായെ സ്വീകരിച്ചു. ഇന്നലെ നീ കള്ളിഷാപ്പിൽ ഇറങ്ങി വന്ന് ഞാൻ കണ്ടതല്ലോ.
അല്ലേ അല്ലേ, നീ സാത്താനെ ഇതുവരെ ഉപേക്ഷിച്ചിട്ടില്ല. നീ സത്യത്തിൽ ഈ പറയുന്ന പേര് കാരണമല്ല, നീ എന്നെ കളിപ്പിക്കുക,
അതുകൊണ്ട് ഞാൻ നിന്നെ കളിപ്പിക്കും.
സത്യത്തിൽ സാത്താനെ ഉപേക്ഷിച്ചു മച്ചികായെ സ്വീകരിച്ചവനെ മാമോദിസ മുക്കണമെന്നുള്ള ഒരു അവസ്ഥയാണെങ്കിലും നീ സത്യത്തിൽ സാത്താനെ ഉപേക്ഷിച്ചിട്ടില്ല, മച്ചികായെ സ്വീകരിച്ചിട്ടുമില്ല. അതുകൊണ്ട് നിന്നെ ഞാൻ മാമോദിസ മുക്കുന്നെന്ന് പറഞ്ഞ് തളിപ്പിച്ച് കളിപ്പിച്ചു വിടുന്ന കാര്യം ഏറ്റു. ഓരോരുത്തൻ മാനസാന്തരപ്പെടും, ഓരോരുത്തൻ സ്ഥാനമേൽക്കും. ഇവിടെ തലത്തൊട്ടപ്പന് സ്ഥാനമില്ല, തലത്തൊട്ടമ്മയ്ക്ക് സ്ഥാനമില്ല. ഓരോരുത്തന്റെ ബിസിനസ് ആണ്. ഭക്തി ജീവിതം വ്യക്തിപരമാണ്, ക്രിസ്ത്യാനിത്വം വ്യക്തിപരമാണ്. ഇത് കുടുംബത്തിന്റെ കുത്തകയല്ല. വെടിവെച്ചിട്ടേക്കുക, പറഞ്ഞു വരുമ്പോ കൊള്ളാം. അപ്പച്ചനും അമ്മച്ചിയും ചാവറായി കിടക്കുക, കമ്പി അടിച്ചു പിള്ളേർക്ക് വേഗം വരാൻ. അപ്പ സോ സീരിയസ് സ്റ്റാർട്ടിംഗ് ഇമീഡിയറ്റ്ലി. ഊർക്കലേന്ന് 3 മക്കളൂടെ വന്നു അപ്പച്ചനെ കുളിച്ചിട. അപ്പച്ചൻ മക്കളെ കണ്ടപ്പോ എനിക്ക് സന്തോഷമായി. ഓ ഇടയെ ചാവത്തില്ല, അവര് തിരിച്ചു പോയി. അവരൊക്കെ എന്ത് കഴിഞ്ഞപ്പോ അടുത്ത കമ്പി, പപ്പായി സോ സീരിയസ് സ്റ്റാർട്ടിംഗ് ഇമീഡിയറ്റ്ലി. രണ്ടാം പ്രാവശ്യം വന്നു, മക്കളെ കണ്ടപ്പോ അപ്പച്ചൻ ആശ്വാസമായി. അവര് പിന്നെ തിരിച്ചു പോയി. കുറെ നാൾ കഴിഞ്ഞപ്പോ കമ്പി വന്നു, പപ്പായി സോ സീരിയസ് സ്റ്റാർട്ടിംഗ് ഇമീഡിയറ്റ്ലി. അവർ മൂന്നോടെ തീരുമാനിച്ചു എന്തായാലും നമുക്ക് പോകാം. ഇപ്പൊ അപ്പൊ ചത്താലും ചത്തില്ലേലും കുടിച്ചിട്ടേ വരാം. അപ്പൊ മനസ്സുള്ളപ്പ ചത്തോട്ട് ചെറിയ പണ്ടേക്ക് കുടിച്ചിട്ടേ. അപ്പച്ചന് ഇട്ടുള്ളപ്പ ചത്തോട്ടെന്ന് പണ്ടേ പണി വെച്ചിട്ടേക്ക പന്നി വരുമ്പോ കൊള്ളാൻ ഇല്ല, ഈ വെച്ചിട്ടേക്കുന്ന പരിപാടി ഒന്നുമില്ല. ചത്തെടുത്ത് കുഴിച്ചിട്ടാ മതി, പന്നി വന്നിട്ട് വെട്ടേ വെച്ചാ മതി വേണി. സ്തോത്രം, നീ സാത്താനെ ഉപേക്ഷിച്ചു, മച്ചികാരെ സ്വീകരിച്ചു, നിന്നെ മാമോദിസ മുക്കാം. ഞങ്ങള് ഞങ്ങളെ പലിക്കത്തില്ല, ഞങ്ങള് മുക്കാം നിന്നെ മാമോദിസ. ഇത് അപ്പോസ്തലി ഉപദേശമാണ്, ഇത് അപ്പോസ്തലി നടപടിയാ. അവന്റെ വാക്ക് കൈക്കൊള്ളുമ്പോ സ്നാനമേറ്റു. നിങ്ങൾക്ക് ഈ വാക്ക് നിരസിക്കാം, കൈക്കൊള്ളുകയും ചെയ്യാം. നിങ്ങൾക്ക് ഈ വാക്ക് കിട്ടിക്കൊള്ളാം, നിങ്ങൾക്ക് നിരസിക്കുകയും ചെയ്യാം. എന്നാൽ വാക്ക് കൈക്കൊണ്ടവനെ കുറിച്ച് പറയുന്നു, അവൻ സന്തോഷിച്ചുകൊണ്ട് തന്നെ വഴിക്ക് പോയി. നിനക്ക് സന്തോഷത്തോടെ വഴിക്ക് പോകണമെങ്കിൽ ദൈവോചനത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറാകൂ. സന്തോഷത്തോടെ നിന്റെ ജീവിതയാത്ര തുടരണമെങ്കിൽ ദൈവോചനത്തിന് കീഴ്പ്പെടുവാൻ തയ്യാറാകൂ. ദൈവോചനം കൈക്കൊള്ളുവാൻ തയ്യാറാകൂ. സ്നാനം അത് ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്, നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയാണ്. ഇത്രയും ശാന്തമായി ദൈവവചനം കേട്ടിട്ട് സ്നാനപ്പെടാത്ത ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ, ഈ വീഡിയോയിലൂടെ ഇതിന് എന്തെങ്കിലും ആരെങ്കിലും കേട്ടേക്ക് സ്നാനപ്പെടാതിരുന്നാൽ നിനക്ക് മനസാക്ഷി എന്ന് പറയുന്ന ഒരു സാധനം കാണുകയില്ല. നല്ല മനസാക്ഷിക്ക് ആരാധകന് നല്ല മനസാക്ഷി വേണ്ടത് കൊണ്ട് നല്ല മനസാക്ഷിക്ക് വേണ്ടി യേശുവിനോട് ചേരുവാൻ, യേശുവിന്റെ മരണത്തിൽ കണ്ടറിയാകുവാൻ, യേശുവിന്റെ സ്നാനം ഒരു ചോദ്യം കൂടെ ചോദിച്ച ഭാഗ്യം വിടട്ടെ. പൗലോസിനോട് അനന്യാസ് ചോദിക്കുകയാണ്, 22:16 പ്രവർത്തികളുടെ പുസ്തകം. കൊച്ചമ്മ പറയാൻ, ഇനി എന്തോ താമസിക്കുന്നത്? അച്ഛായൻ പറ, ഇനി എന്തിനാ താമസിക്കുന്നത്? അപ്പച്ചൻ പറയണം, ഇനി എന്തോ താമസിക്കുന്നത്? വല്ല കാരണമുണ്ടോ ഇനി പറയാം? നീ ഇതുവരെ പറഞ്ഞോണ്ടിരുന്ന സ്നാനം ശരിയാണെന്ന് വേറെ പുസ്തകത്തിൽ നിന്ന് തെളിയിക്കാമെങ്കിൽ ഞാൻ സ്നാനപ്പെട്ടോളാമെന്ന് വലിയ പറഞ്ഞേ. ഇനി എന്തോ തന്നെ താമസിക്കുന്നതെന്ന് പറയാം. ദൈവം നിനക്ക് നൽകുന്ന ഒന്നാമത്തെ അവസരം ദൈവകൽപ്പന അനുസരിച്ച് എഴുന്നേൽക്കണം. ദൈവം നിനക്ക് നൽകുന്ന ആദ്യ അവസരം ദൈവകൽപ്പന അനുസരിച്ച് എഴുന്നേൽക്കണം. സഹോദര, 10 രക്ഷിക്കപ്പെടാമെന്ന് നീ കരുതരുത്, ഒരു പക്ഷേ 9:30 നീ തട്ടിപ്പോകും. സഹോദര, 11 സ്നാനപ്പെടാമെന്ന് നീ കരുതരുത്, ഒരു പക്ഷേ 10 കർത്താവ് വരും. ഹല്ലേലൂയാ. ഇനി താമസിക്കുന്നത് അബ്രഹാം യഹോവ കൽപ്പിച്ച മലയ്ക്ക് പോയി. സ്തോത്രം, സ്തോത്രം. അബ്രഹാം അധികാലത്തിൽ യഹോവ കൽപ്പിച്ച മലയ്ക്ക് പോയി. ഇന്ന് രാത്രി ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുവാൻ ദൈവം നൽകുന്ന ആദ്യ അവസരം തന്നെ അവന്റെ കൽപ്പനയ്ക്ക് കീഴ്പ്പെടുവാൻ ഞാൻ തയ്യാറാണ് എന്ന് നീ സമ്മതിച്ചു കൊടുക്കും. അവന്റെ മരണത്തിൽ നീ പങ്കാളിയാകുമെങ്കിൽ അവന്റെ പുനരുദ്ധാനത്തോട് നീ ഏകീഭവിക്കും. സ്തോത്രം. ഞാൻ അല്പം പോലും ചിന്തിച്ചതല്ല സ്നാനത്തെ കുറിച്ച് ഇത്രയും സമയം എടുക്കണമെന്ന്, പക്ഷെ അങ്ങനെയാണ് ഇന്ന് പ്രസംഗം വന്നത്. ഇനി എനിക്ക് ഉള്ള 15 5 പ്രസംഗിക്കുകയും വേണം. ഞാൻ കരുതി പ്രസംഗിക്കാൻ വന്ന 5 സ്തോത്രം. ഇല്ല, നിങ്ങൾ അത്ര വിഷമിക്കണ്ട, 15 തന്നെ തീർത്തേക്കാം. നിങ്ങൾക്കറിയത്തിൽ ഇവിടെ നിൽക്കുമ്പോൾ ചിലർ ചിന്തിക്കും ഇതൊക്കെ കരുതി കൂട്ടി വന്ന് തട്ടിവിടുകയാണെന്നല്ല, പലപ്പോഴും അങ്ങനെയല്ല. ദൈവാത്മാവിൽ ശുശ്രൂഷിക്കുന്നവർ പലപ്പോഴും ദൈവാത്മാവ് നയിക്കുന്നതിനനുസരിച്ച് മുന്നോട്ട് പോകും. വളരെ മനോഹരമായി തയ്യാറാക്കിക്കൊണ്ടുവന്ന മെസ്സേജ് എന്റെ കയ്യിലുണ്ട്, അത് പ്രസംഗിക്കാൻ തന്നെ ഇവിടെ വന്നതുവരെ ഞാൻ ആഗ്രഹിച്ചത്. എന്നാൽ ഇങ്ങനെ പ്രസംഗിക്കാനാണ് ദൈവത്തിനീതമായത്. സ്തോത്രം, അത് നിനക്ക് പ്രയോജനവുമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒന്നുകൂടി ദൈവാത്മാവ് ഇടപെട്ടതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കേട്ടനുസരിക്കുന്നുവെങ്കിൽ നിനക്ക് നന്മ, മറുത്തു മത്സരിച്ചാൽ വാൾ. സ്തോത്രം. You are not only a partner with Christ in his life, you also a partner with Christ in his position. നീ അവന്റെ പദവിയുടെയും പങ്കാളിയാണ്. അകൃത്യത്തിലും പാപത്തിലും മരിച്ചു കിടന്ന നിന്നെ യേശു ഉയർത്തൽ ഏൽപ്പിച്ചത് വലിയ അത്ഭുതമാണ്. ലോകത്തിലെ വലിയ അത്ഭുതമാണ് ഭാവി ദൈവവൈദ്യരാകുന്നത്. ലോകത്തിലെ വലിയ അത്ഭുതമാണ് അകൃത്യത്തിൽ മരിച്ചവൻ ദൈവജീവൻ പ്രാപിക്കുന്നത്. സ്തോത്രം. എന്നാൽ അവിടെ കൊണ്ട് അവസാനിച്ചില്ല. അകൃത്യത്തിലും പാപത്തിലും മരിച്ചു കിടന്ന നിന്നെ സുവിശേഷത്തിന്റെ ശബ്ദത്ത ദൈവവചനം ഉയർപ്പിച്ചിട്ട് ആ ശവക്കോട്ടയെ നിർത്തിയച്ചങ്ങ് പോവുകയല്ലായിരുന്നു. ഉയർപ്പിച്ച നിന്നെ അവൻ ഉയർത്തി. ഉയർപ്പിച്ച നിന്നെ അവൻ ഉയർത്തി. എവിടം വരെ ഉയർത്തി? എവിടം വരെയാണ് നിന്നെ ഉയർത്തിയത്? Now we are seated with Christ in his heavenly place. നാം സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തപ്പെട്ടു. ആത്മീയ പുനരുത്ഥാനത്തിന്റെ അകത്ത് നടന്നു കഴിയുന്ന നിമിഷത്തെ ദൈവത്തിന്റെ രാജ്യം ഭക്ഷണമല്ല, ദൈവത്തിന്റെ രാജ്യം പാനീയമല്ല, അത് നീതിയാണ്, അത് സമാധാനമാണ്, അത് ആത്മാവിന്റെ സന്തോഷമാണ്. ഉന്നത മണ്ഡലങ്ങളിലേക്ക് നിന്റെ ആത്മാവ് ചിറകടിച്ചുയരുന്ന അനുഭവമാണത്. പാരമ്പര്യത്തിന്റെ നൂലാമാലകളെ തട്ടിത്തെറിപ്പിച്ച് ഇരുമ്പോണാമലകളെ തകർത്തെറിഞ്ഞ് അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും ഹൃദയ കൽക്കൂപ്പാറകളെ പറിച്ചു വേദിച്ച് ദൈവകൃപയുടെ വികാരസിലേക്ക് ചിറകടിച്ചുയരുവാൻ നിനക്ക് ഇടവരുത്തുന്നതാണ് പുതുജനം എന്ന് പറയുന്നത്. ണെങ്കിൽ അച്ചരിക പുനരുത്ഥാനം നടക്കുമ്പോൾ അച്ചരിക സ്വർഗത്തിൽ ദൈവവും ഇല്ലേ കാണും? എന്തിനാ ദൈവം നിന്നെ ഉയർപ്പിച്ച്? നോക്കൂ, വേഗം ബഥാനി വരെ വരാമോ?
ലാസറേ പുറത്തു വരൂ.
ഇനി ഞാൻ തുടങ്ങിയാൽ ബാക്കിയും കൂടെ ഉള്ളവർ എഴുന്നേക്കും, അതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തി.
പുറത്തു വരൂ.
ലാസർ പുറത്തു വരുന്നെങ്കിൽ കണ്ടോ
എന്ത് ഭയങ്കര അത്ഭുത. ചത്ത് നാറ്റം വെച്ച് 4 ദിവസമായി പുറത്തു വരിക, ഭയങ്കര അത്ഭുതം അല്ലേ?
ജീവൻ പ്രാപിച്ച സത്യമാ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുന്നവനെല്ലാം ജീവൻ പ്രാപിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നു വരികയാണ്, ഇപ്പോൾ വന്നു വരികയാണ്. ജീവൻ പ്രാപിച്ച സത്യം.
പക്ഷെ ഇവരൊരു പ്രത്യേകത, ഇവന് ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കെട്ട
നീണ്ട ശീല,
ചുറ്റി ചുറ്റി കെട്ടിയിരിക്കുക, കുന്തിരിക്കോ ലവങ്കോ 100 കയറ്റി കെട്ടിയിരിക്കുക.
എവനെ കണ്ടാൽ ചന്തലിൽ പോകാൻ ഒരുങ്ങി ആംസ്ട്രോങ്ങിന്റെ ഒരു മട്ടുണ്ട്. പോയി നങ്ങ താഴെ വരെ കെട്ട, ആരക്കെട്ടും നടുക്കെട്ടും എല്ലാ കെട്ടുകൂടെ കെട്ടാ, കുന്നിരിക്കോ 100 ലവകവും കൂടെ കേറ്റി കെട്ടാ. ഈ കെട്ടും വെച്ച് ആംസ്ട്രോങ്ങിന്റെ മട്ടി വന്ന് നിൽക്കുക. എന്നിട്ട് പറയാൻ ഞാൻ ജീവം പ്രാപിച്ചു. സ്തോത്രം, സ്തോത്രം. എന്നിട്ട് എന്നിട്ട് എവനെ തല്ലി കൊന്നാലും എവനെ കെട്ടടിക്കത്തില്ല. ഇനി എവനെ തല്ലി കൊന്നാലും കെട്ടടിക്കത്തില്ല. എവനെന്നാ പറയുന്നറിയോ?
കർത്താവ് എനിക്ക് ജീവൻ തന്നത്, കർത്താവ് നീ കെട്ടൊന്നും പ്രശ്നമല്ല, കെട്ടും പ്രശ്നമായിരുന്നു, അവിടെ ഊരി ഇട്ടേച്ച കർത്താവ് എന്നെ പുറത്തു കൊണ്ടുവരുന്നുള്ളായിരുന്നു എന്ന് വിളിച്ചപ്പോൾ എന്താ കർത്താവ് ദൂര എന്നോട് പറയാനേ?
എന്താ എന്നെ വിളിച്ചെനിക്ക് ജീവൻ തന്നപ്പോ കർത്താവ് കുന്തിരിക്കോ ലവകോ 100 ഒക്കെ കെട്ടങ്ങ് മാറ്റി വെച്ച് ഈ നീണ്ട ശീല കൊണ്ടുള്ള കെട്ടുമൊക്കെ കളഞ്ഞേച്ച് എന്നെ എന്താ കൊണ്ടുവരാനേ? കർത്താവിൻ്റെതൊന്നും പ്രശ്നമല്ല, നിങ്ങൾ ആരെല്ലാം പറഞ്ഞാലും ഞാൻ ദൂരാനും പോകില്ല. ഈ കെട്ട് ഞാൻ അയക്കണേ, ഇതൊക്കെ ഊരണേ, ദൈവം തപ്പില്ല വന്ന് നേരിട്ട് എന്നോട് പറയണം. നിന്റെ ആയുസ്സിൽ
കർത്താവ് പറയത്തില്ല. എന്താ കാര്യം? ജീവൻ തരുവാൻ ഞങ്ങൾക്ക് ആർക്കും കഴിയത്തില്ല, അത് കർത്താവിനെ പറ്റൂ, അത് കർത്താവ് ചെയ്യും. എന്നാ ഈ കെട്ട് കർത്താവ് കെട്ടിയതല്ല, ഇവിടുത്തുകാരെല്ലാം കൂടെ പിടിച്ചിട്ട് കെട്ടിയതാ. ഇത് കെട്ടിയവൻ തന്നെ അടിക്കണം, ഇത് കെട്ടിയവൻ തന്നെ അടിക്കണം, ഇത് കെട്ടിയവൻ അടിക്കണം. ഞങ്ങളാരും പിടിച്ചടിക്കാൻ പറ്റത്തില്ല, കെട്ടിയവൻ അടിക്കണം. ഞാൻ കഴിക്കാൻ വയ്യ, നിന്ന് കഴിക്കാം. സ്തോത്രം, സ്തോത്രം. ഒന്ന് നിന്ന് തരാമെങ്കിൽ ഞങ്ങൾ അയച്ചു വിടാം.
സ്തോത്രം. കർത്താവ് അവിടെ നിന്നവരോട് പറഞ്ഞ് നിങ്ങൾ അവരുടെ കെട്ടഴിക്കുക. സ്തോത്രം. പത്രോസിന്റെ യോഹന്നാന്റെ പരിപാടി ഞാൻ കെട്ടഴിച്ചു വിടുന്ന കാര്യം, കോശുവിന്റെ പരിപാടി ഞാൻ കെട്ടഴിച്ചു വിടുന്ന കാര്യം, ഒന്ന് നിന്ന് തരാമെങ്കിൽ കെട്ട് മുഴുവൻ ഇന്ന് പൊട്ടിച്ചു വിടാം. സ്തോത്രം, സ്തോത്രം. ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ, ഈ നീണ്ട ശീല കൊണ്ട് ഉള്ള ഈ കെട്ട് കല്ലറയിലിടാനുള്ള കെട്ടാ. സ്തോത്രം. ഇത് കല്ലറയിലെ കുപ്പായമാണ്, എന്നാൽ കൃപയുടെ കുപ്പായം ധരിക്കേണ്ടത് എനിക്ക് ആവശ്യമാണ്. പഴയ തുരങ്ങികളെയുന്നത് എനിക്ക് ആവശ്യമാണ്. കെട്ടികൾ എഴുച്ചു കളയുന്നത് കാര്യമാണ്. ഇത് പ്രേതങ്ങളുടെ ഇടയിൽ കിടക്കാനേ കൊള്ളാവൂ. 11-ാമധ്യായത്തിൽ പ്രേതങ്ങളുടെ ഇടയിൽ കിടക്കാനുള്ള കെട്ടായി. 11-ാമധ്യായത്തിൽ പ്രേതങ്ങളുടെ ഇടയിൽ കല്ലറകളിൽ വസിക്കുവാനുള്ള കുപ്പായവും കുന്തിരിക്കോ 100
എന്നാൽ 12-ാമധ്യായത്തിൽ യേശുവിനോടുകൂടെ പന്തിക്കിരിക്കണമെങ്കിൽ അടിച്ചു കളയേണ്ടതെല്ലാം കളഞ്ഞേച്ച് ശരിക്കൊന്ന് കുളിച്ച്
ഹാമേ കൃപയുടെ വസ്ത്രം ധരിച്ച് നീ വരൂ. യേശുവിനോടുകൂടെ പന്തിക്കിരിക്കുക, പുതിയ വസ്ത്രം ധരിച്ച് കൃപ വസ്ത്രം ധരിച്ച് നീ വരൂ. seated with Christ. You are also partners with Christ in his power. ദൈവന്റെ ശക്തിയുടെ പങ്കാളിയാണ്. സ്തോത്രം. നീ അവന്റെ ശക്തിയുടെ പങ്കാളിയാണ്. നീ അവന്റെ ശുശ്രൂഷയുടെ പങ്കാളിയാണ്. നീ അവന്റെ കഥാനുഭവത്തിന്റെ പങ്കാളിയാണ്. ഒടുവിൽ നീ അവന്റെ മഹത്വത്തിന്റെ പങ്കാളിയാണ്. നീ അവന്റെ മഹത്വത്തിന്റെ പങ്കാളിയാണ്. നീ അവനോടുകൂടെ കത്തം ധരിക്കുന്നെങ്കിൽ അവനോടുകൂടെ വാഴുന്ന ഒരു ദിവസം വരുന്നു. മോശ വിശ്വാസത്താൽ വളർന്നപ്പോൾ പാപത്തിന്റെ താൽക്കാലിക ഭോഗങ്ങളെക്കാൾ ദൈവജനത്തോടുകൂടെ കത്തം സഹിക്കുന്നത് അവൻ തിരഞ്ഞെടുത്തുവെങ്കിൽ അതിന്റെ അപ്പുറത്ത് ഒരു മഹത്വം അവനുണ്ടായിരുന്നു. സ്തോത്രം. ക്രൂശിന്റെ നിന്ന വിലയേറിയ ധനവൻ നിന്ന് എന്നെണ്ണിക്കൊണ്ട് ഇറങ്ങിയവർക്കെല്ലാം പിന്നീട് ഒരു മഹത്വം ഉണ്ടായിരുന്നു. സ്തോത്രം. നാട് വിട്ട് കൂട് വിട്ട് നാമനയെ കൂട്ടം വിട്ട് ഇറങ്ങി വന്നവരൊക്കെ അതിന്റേതായ കത്തതകളൊക്കെ സഹിച്ചിട്ടുണ്ടെങ്കിലും ഹല്ലേലൂയ അതിന്റെ മഹിമ അവരനുഭവിച്ചവരാണ്, അനുഭവിക്കുവാൻ പോകുന്നവരാണ്. പ്രസംഗിച്ചാൽ ഇനി ഒരു 3 മണിക്കൂറോടെ പ്രസംഗിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ 3 മിനിറ്റ് പോലും ഇനി എടുക്കുവാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുക. നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവപുത്രന്റെ ജീവൻ നിന്നോട് പങ്കുവെക്കുവാൻ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ദൈവപുത്രന്റെ പദവി നിനക്കൂടെ തരുവാൻ നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ ഉയർത്തെഴുന്നേൽപ്പിച്ച പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരത്താൽ നിന്നെ ബലപ്പെടുത്തുവാൻ പരിശുദ്ധാത്മ ശക്തിയാൽ നിന്നെ നിറച്ചുവാൻ നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവന്റെ ശുശ്രൂഷയിൽ പങ്കാളി തമകിപ്പാൻ നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവന്റെ കത്താനുഭവത്തിൽ അവന്റെ ക്രൂശിന്റെ നിന്ന ചുമക്കുവാൻ ആമേൻ. അവന്റെ മുഖത്തിന്റെ ഭാരം ഏൽക്കുവാൻ അവനോടുകൂടെ ചുമട് വലിക്കുവാൻ നിന്നെ വിളിക്കുന്ന അവനോടുകൂടെ കട്ടം സഹിക്കുന്നവരെ അവനോടുകൂടെ വാഴുവാൻ പൗലോസ് പറഞ്ഞു. ഞാൻ നല്ലപോൽ പൊരുതു, ഓട്ടം തികച്ചു. നിന്റെ ഓട്ടം നീ തൊലയ്ക്കരുത്, നിന്റെ ഓട്ടം നീ തികയ്ക്കണം. വിശ്വാസം കാത്തു, നിന്റെ വിശ്വാസം നീ വിൽക്കരുത്, വിശ്വാസം കാക്കണം. നല്ല ഓട്ടം ഞാൻ ഓടി തികച്ചു, നിന്റെ വിശ്വാസം ഞാൻ കാത്തു. നീതിയുടെ കിരീടം എനിക്ക് ആയിച്ചിരിക്കണം. എനിക്ക് മാത്രമല്ല അവന്റെ വരവിൽ പ്രിയം വച്ചിരിക്കുന്ന എല്ലാവർക്കും അതുണ്ട്. അത് കിട്ടും, അതിന് സംശയം വേണ്ട, അതിന് സംശയം വേണ്ട. ദൈവപുത്രന്റെ വിളി കേട്ടിറങ്ങി പുറപ്പെട്ട ദൈവജനമേ, അവന്റെ വിശ്വസ്തത ഇനി സംശയിക്കണ്ട. അവന്റെ വിശ്വസ്തത സ്വർഗത്തെക്കാൾ ഉന്നതമാണ്. വാക്കു മാറുവാനവൻ മനുഷ്യനല്ല, വാക്കു മാറുവാനവൻ മനുഷ്യനല്ല. അവന്റെ വാക്കത്തങ്ങൾ ഊവ ഊവ, അവൻ അരുളി ചെയ്ത് ഊവ ഊവ, അവന്റെ വാക്കത്തങ്ങൾ വർദ്ധിക്കും, വരുവാനുള്ളവൻ വരും. വസ്ത്രത്വം പ്രാപിപ്പാൻ നിങ്ങൾക്ക് സഹിക്കത വേണമെന്ന് മാത്രം. വരുവാനുള്ളവൻ വരും, വരുവാനുള്ളവൻ വരും, അവൻ വസ്ത്രം നിവർത്തിക്കും, അവൻ വിശ്വസ്ത. എന്നാൽ ചോദ്യം അവിടെയല്ല, നീ വിശ്വസ്തയായിരിക്കുമോ? നീ വിശ്വസ്തനായിരിക്കുമോ? ഓട്ടമിനിയും ഒത്തിരി ഓടുവാനുണ്ട്, യുദ്ധങ്ങളിനി ഒത്തിരി ചെയ്യുവാനുണ്ട്. കർത്താവേ, എന്നെ വിശ്വസ്തനാക്കി കാക്കണമേ, സത്യസന്ധനായി എന്നെ ശിക്ഷിക്കണമേ. That I must stand. There are victories to be won. Keep me true. Keep me true, Lord. Keep me true. Which was the night of our day? Which was the day? Miratri, Chivita Teel Pichodukwan. Amen. Yatra Betayaruna. Thank you, Lord. Yerangi Nan Priyane. Thank you, Lord. Minimulikate Pinvaruwan. Oh, Jesus. Adama Northilla. Adama Narayan. Adama Trey Narayan. Hallelujah. Minimulikate. യേശുവിന്റെ വിളി കെട്ടിറങ്ങുന്ന ദൈവം പെരുവെള്ളം എത്ര പെരുകിയാലും തിരമാലകൾ എത്ര ഉയർന്നാലും നീ മുങ്ങിപ്പോകുമോ എന്ന് നീ തന്നെ സംശയിക്കുന്ന അത് ഈ പെരുവെള്ളത്തിൽ നിന്നെ മുക്കിക്കളയാതെ കയറ്റി പിടിച്ചു നടത്തി പടകിൽ കയറ്റി അക്കരയ്ക്ക് എത്തിക്കുവാൻ നിന്റെ ദൈവം വിശ്വസ്തനാണ്, നിന്റെ ദൈവം വിശ്വസ്തനാണ്. വാക്കു കെട്ടിറങ്ങൂ. ഒരു പക്ഷേ ദൈവപുത്രന്റെ ശബ്ദം കേട്ട് നീ ഇറങ്ങുമ്പോൾ സ്തോത്രം തിരമാലകളുടെ പ്രശ്നങ്ങൾ അടിച്ചുയർന്ന് നീ അതേ പതിരിപ്പോകുന്ന സന്ദർഭങ്ങളിൽ കണ്ടോ അവൻ തകർന്നുപോയി എന്ന് പറഞ്ഞ് മറ്റുള്ളവർ പരിഹസിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയാം, ചിലര് പറഞ്ഞേക്കും പത്രോസ് മുങ്ങാൻ തുടങ്ങിയല്ലോ എന്ന്. ഇല്ല, ഞാൻ പറയട്ടെ, അവൻ മുങ്ങാൻ തുടങ്ങിയതേ ഉള്ളൂ, മുങ്ങിയില്ല. അവനെ മുക്കിക്കളയുമെന്ന് അവൻ കരുതി അതേ പെരുവെള്ളത്തിൽ കൂടെ അവൻ നടന്നു. സ്തോത്രം. യേശു അവനെ പിടിച്ച് തോളയെ വെച്ചല്ല അതേ പടകിൽ കയറ്റിയത്, അവനെ മുക്കുമെന്ന് അവൻ സംശയിച്ച് അതേ പെരുവെള്ളത്തിൽ നടന്നാണ് അവൻ പടകിൽ കയറിയത്. സ്തോത്രം. നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്, നിന്നെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. ഇന്ന് രാത്രി ദൈവം തന്നെ ശബ്ദത്തിന് ഇറങ്ങി വരുവാനെ പ്രകരും.